കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ക്രമീകരിക്കപ്പെട്ട യോഗങ്ങളുടെ അവസാന രാത്രിയിലേക്ക് കടന്നു വന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കേൾക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് ഈ രാത്രിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വാസ്തവമായി നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലേ? ഈ ദിവസങ്ങളെടുത്ത് ഏതെങ്കിലും വിഷയം ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടേ പോവുകയുള്ളൂ. ഞാനതുകൂടെ പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ നാം തിരുവചന പ്രവചനങ്ങൾ ഒരു പ്രത്യേക ഭാഗമാണ് പരിശോധിച്ചത്. രാഷ്ട്രീയ മണ്ഡലത്തിൽ സംഭവിക്കുന്ന പ്രവചന നിവൃത്തികളെക്കുറിച്ച് ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. അതിൽ ആകെപ്പാടെ ശ്രദ്ധിച്ചത് യഹൂദ രാഷ്ട്രത്തിൻ്റെ മടങ്ങിയവരോടുള്ള ബന്ധത്തിലും യെരുശലേം കർത്താവ് പറഞ്ഞ പോലെ ലോകരാഷ്ട്രങ്ങളുടെ ഭാരമുള്ള കല്ലായിത്തീർന്ന കാലഘട്ടവും യെരുശലേം ജാതികളുടെ കാലം തികയോളം ജാതികളാൽ ചവിട്ടപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിട്ട് ഇന്ന് യഹൂദൻ്റെ കരത്തിൽ BC 600 ക്രിസ്തുവിന് 600 വർഷം മുമ്പ് യെരുശലേം നഷ്ടപ്പെട്ടത് വീണ്ടും യഹൂദൻ്റെ കരങ്ങളിൽ മടങ്ങി വന്നതിനാൽ കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് കയറി എന്നുള്ള വിഷയം യെരുശലേമിനുള്ള ബന്ധത്തിൽ രണ്ടാം ദിവസവും കഴിഞ്ഞ രാത്രിയിൽ മൂന്നാമത്തെ ദിവസം അന്തിക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഏകലോക ഗവൺമെൻറ്റിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെടുന്നതിൻ്റെ പ്രാധാന്യതയും ചൂണ്ടിക്കാണിച്ചു എന്നേയുള്ളൂ. ആ മൂന്ന് വിഷയങ്ങളുടെ എല്ലാ ഭാഗങ്ങളും എടുത്തിട്ടില്ലേ? അറേബ്യൻ രാജ്യങ്ങളുടെ നവോത്ഥാനം, റഷ്യയുടെ നവോത്ഥാനം, കിഴക്കൻ രാജ്യങ്ങളുടെ ഉയർപ്പ്, ലോകത്തിൽ ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഏകലോക മതം, ബാബിലോണിൻ്റെ ഉയർച്ചെഴുന്നേൽപ്പ് എന്നുവേണ്ട രാഷ്ട്രങ്ങളുള്ള ബന്ധത്തിൽ തന്നെ പ്രവചനപരമായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊന്നും ഇവിടെ എടുത്തിട്ടില്ലേ? നമുക്ക് എടുക്കുവാനായിട്ട് നിവൃത്തിയില്ല. മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് അതെല്ലാം കവർ ചെയ്യുവാനായിട്ട് സാധ്യമല്ലേ? എങ്കിലും എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് വിടാം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, കാലം അതിൻ്റെ അന്ത്യത്തിലെത്തിക്കഴിഞ്ഞു. കർത്താവിന് കഴിയാവുന്ന എല്ലാ വിധത്തിലും അതിൻ്റെ മുന്നറിയിപ്പൾ മനുഷ്യവർഗത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ അവഗണിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് അവനോടുള്ള ബന്ധത്തിൽ ചുമതലയേറുന്ന ഒരു വിഷയമാണ്. കർത്താവിൻ്റെ വരവ് സമീപിച്ചു കഴിഞ്ഞു എന്ന് പ്രവചനപരമായി രാഷ്ട്രീയമായ ലോകത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളുള്ള ബന്ധത്തിൽ യാതൊരു തർക്കവുമില്ലാതെ വിലയിരുത്തി മനസ്സിലാക്കുവാൻ കഴിയും. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഈ വിധത്തിലുള്ള മീറ്റിംഗ് നടന്നാലും എടുത്ത് തെളിയിച്ചേരുവാൻ തക്കവണ്ണം പ്രവചനങ്ങൾ ഈ തലമുറയിൽ നിവർത്തിക്കപ്പെട്ടത് മാത്രം എടുത്തു പറയുവാൻ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എന്നാൽ അതിൽ കാതലായത് മാത്രം എടുത്തു പറഞ്ഞു. എൻ്റെ കേൾവിക്കാരോട് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെ സമീപിച്ചോ എന്നറിയാൻ എന്ത് അടയാളമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് ഏകവചനത്തില് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അടയാളങ്ങൾ അല്ല ചോദിച്ചത്. അടയാളം ചോദിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത അടയാളവും ഒരടയാളമാണ്. നിങ്ങൾ അതിന് 32 വാക്യം തുടങ്ങി അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം. Lord, give us a sign. Now learn a parable. ഒരു അടയാളം ചോദിച്ചു, യേശുക്രിസ്തു ഒരു അടയാളം പറഞ്ഞു കൊടുത്തു. ആ അടയാളം ശ്രദ്ധിക്കണം, അത്തിവൃക്ഷം യഹൂദ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലാണ്. അത് യഹൂദ രാഷ്ട്രമാണെന്ന് യോവേൽ പ്രവചനം 1:5 വാക്യം വായിച്ചാൽ മതി. അവിടെ വ്യക്തമായി യോവേൽ പ്രവചനം 1:5 വാക്യത്തിൽ ശക്തിയുള്ളൊരു സൈന്യം എൻ്റെ ദേശത്തിന് നേരെ വന്നു, എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു, അതിൻ്റെ തോൽ ഉരിച്ചു കളഞ്ഞു. എൻ്റെ ദേശമെന്ന് ദൈവം വചനത്തിൽ പറയുന്നത് യഹൂദ രാഷ്ട്രമാണ്. അത് പറഞ്ഞ ഉടനെ എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ച് അതിൻ്റെ തോൽ ഉരിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തിന് സംഭവിച്ച രാഷ്ട്രീയമായ തകർച്ചയെക്കുറിച്ച്, മറ്റൊരു രാജ്യം എന്നവരെ ആക്രമിച്ച് തകർക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ തകർന്നുപോയ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം യേശുക്രിസ്തു മുന്നറിയിപ്പ് കൊടുത്തു, തളിർത്ത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ അടുക്കലാണ് എന്നറിഞ്ഞുകൊള്ളണം, ഞാൻ വാതുക്കലാണ് എന്നറിഞ്ഞുകൊള്ളണം. ഞാൻ ഇത് പ്രാരംഭമായി പറഞ്ഞത് എൻ്റെ പ്രസംഗത്തിൻ്റെ മധ്യേ അവസാന സമയത്ത് ഇതോടുള്ള ബന്ധത്തിൽ മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവവചനത്തിൽ പറയപ്പെട്ട അടയാളത്തിൽ ഏറ്റവും പ്രധാനം ലോകത്തിൻ്റെ മധ്യത്തിൽ കൂടി വന്നിരിക്കുന്ന യഹൂദ രാഷ്ട്രമാണ്. അവർ കടന്നു വന്നതിനുള്ള ബന്ധത്തിൽ ലോക രാഷ്ട്രീയ സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വന്നത് മനുഷ്യന്റെ ആലോചനയോ മനുഷ്യന്റെ ചിന്ത കൊണ്ടോ അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യപരിപാടികളുടെ അന്തിമ നിവൃത്തിക്ക് വേണ്ടി സംഭവങ്ങളുടെ പരമ്പരകൾ അത് വാസ്തവത്തിൽ തുടരുവാൻ ദൈവം എല്ലാം 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 ഒരുക്കി ഒരുക്കി അതിന്റെ പിറകിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ആക്രമിക്കേണ്ട രാഷ്ട്രങ്ങൾ, അവരെ തകർക്കേണ്ട രാഷ്ട്രങ്ങൾ, യേശുക്രിസ്തു വരുമ്പോൾ അർമ്മഗതവും ഏർപ്പെടുന്ന രാഷ്ട്രങ്ങൾ, അവയുടെ കൂട്ടുകെട്ടും ചേരുവകളും എല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൂട്ടുകെട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് വകതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അതെ, അവൻ അടുത്തു കഴിഞ്ഞു വാതുക്കലായിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് ഇതിനെക്കാട്ടിൽ അതിപ്രധാനമായൊരു സംഭവം നടന്നു. കഴിഞ്ഞ December 26 നമ്മളുടെ തീരത്ത് നിന്ന് ഏകദേശം 2500 അപ്പുറത്ത് ഇന്തോനേഷ്യക്കടുത്തുള്ള സുമാത്രയുടെ കടലിന്റെ അടിയിൽ മൈലുകൾക്കടിയിൽ അവിടെ ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും തമ്മിൽ ഒന്ന് ചലിച്ചു കഴിഞ്ഞപ്പോൾ 20 TNT പൊട്ടുന്ന ശക്തിയുടെ വലുപ്പത്തിൽ അവിടെ ഒരു ചെറിയ ഭൂകമ്പം സംഭവിച്ചതിന്റെ ഫലമായി ടൺ കണക്കിന് സമുദ്രജലം മോളിലോട്ട് തള്ളിയപ്പോൾ ആകർഷണ വലയത്താൽ വീണ്ടും ആ സമുദ്രജലം മടക്കി വരുത്തുവാൻ അവയെ ആകർഷിച്ച് താഴോട്ട് വന്നപ്പോൾ അതിൻ്റെ ഓളങ്ങളുടെ ആക്കം 700 km വേഗത്തിൽ അത് പായുവാൻ തുടങ്ങിയപ്പോൾ തീരപ്രദേശങ്ങളിൽ ആഴം കുറഞ്ഞ തീരങ്ങളിൽ 40 km വേഗത്തിൽ അടിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ മറ്റൊരു സംഭവം നടന്നു. ആ ആഴം കുറഞ്ഞ വെള്ളത്തിൽ തിരമാലകളുടെ ഉയരം ഉയരുവാൻ തുടങ്ങി. 30-40 കിളരത്തിൽ അതിശക്തമായ ആ സമുദ്രജലം അനേക തീരങ്ങളിൽ താണ്ഡവം വിതച്ചുകൊണ്ട് അനേക രാജ്യങ്ങളെ ജനങ്ങളെ തകർത്തപ്പോൾ നമ്മുടെ പത്രങ്ങളിലും മറ്റും എഴുതി വെച്ചു രാക്ഷസ തിരമാല. മനുഷ്യവർഗത്തിന് മനസ്സിലായി രാക്ഷസ തിരമാല ഉണ്ടാകുമെന്നുള്ളത്, കടലിളകിയാൽ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമെന്നുള്ളത് മനുഷ്യവർഗത്തിന് മനസ്സിലായി. ഈ രാത്രിയിൽ ആ സംഭവിച്ചത് ബൈബിൾ പ്രവചന നിവൃത്തിയാണെന്ന് ഞാൻ പറയുന്നില്ലേ? എന്നാൽ ഞാനൊരു സത്യം പറയുന്നു, അത് വരുവാനിരിക്കുന്ന ഭീകരമായ കഴിഞ്ഞുപോയ വാസ്തവത്തിൽ സുനാമി ഇനി സംഭവിക്കാൻ പോകുന്ന ഭീകരമായ വിപത്തിനെ നോക്കുമ്പോൾ അത് ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. ഞാൻ ആ വിഷയം എടുത്തു കാണിക്കാം. ബൈബിൾ പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ അത് സംഭവിക്കാൻ അടുത്തു കഴിഞ്ഞു എന്നുള്ളതും സംഭവിക്കും എന്നുള്ളതും ബൈബിളിന്റെ വെളിച്ചത്തിൽ ഈ രാത്രിയിൽ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ലോകത്തിൽ ഭൂകമ്പങ്ങളുടെ പരമ്പരകൾ വർദ്ധിച്ചത് ഈ നാളുകളിലാണെന്നുള്ളതും മറക്കരുത്. ഞാൻ പ്രാരംഭ രാത്രിയിൽ അത് ഓർപ്പിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അന്തിമകാലമാകുമ്പോൾ ഭൂകമ്പങ്ങളുടെ ആക്കങ്ങൾ വർദ്ധിക്കുമെന്ന് ദൈവത്തിന്റെ പുത്രൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. മത്തായിയുടെ സുവിശേഷം 24:7 നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, അതായത് ഈറ്റനോവ് പോലെ ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. അത് ഇത് ഈറ്റനോവിന്റെ ആരംഭമാണ്. ഈറ്റനോവ് എന്ന് പറഞ്ഞാൽ പ്രസവ വേദന, ബർത്ത് പാങ്ക്. പ്രസവത്തോടടുക്കുമ്പോൾ നോവിന്റെ ആധിക്യം വർദ്ധിക്കുന്ന പോലെ ഭൂകമ്പങ്ങളുടെ ആക്കം ലോകത്തിൽ വർദ്ധിക്കും. ഭൂകമ്പങ്ങളുടെ ഒരു കണക്ക് അമേരിക്കൻ ഭൂകമ്പ സർവേ റിപ്പോർട്ടിൽ നിന്ന് എടുത്തത് ഞാൻ കുറിച്ചു വെക്കുകയുണ്ടായി. ആ ഭൂകമ്പ സർവേ റിപ്പോർട്ടിൽ ഇങ്ങനെ ലളിതമായി മനസ്സിലാക്കുവാൻ ഞാൻ പറയട്ടെ, ലോകത്തിൽ ഭൂകമ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മനുഷ്യ ചരിത്രത്തിൽ അനേക ഭൂകമ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂകമ്പങ്ങൾ റെക്കോർഡ് ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ലോകത്തിൽ സംഭവിക്കുന്ന ഭൂകമ്പങ്ങളെ റെക്കോർഡ് ചെയ്തപ്പോൾ ആ റെക്കോർഡിങ് സ്റ്റാറ്റിക്സ് ഇങ്ങനെയാണ്. 1970 ഇടയ്ക്ക്, ശ്രദ്ധിക്കണം, ആ ഡേറ്റുകൾ ശ്രദ്ധിക്കണം, 1970 ഇടയ്ക്ക് ലോകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് 51 ഭൂകമ്പം. 80-90 ഇടയ്ക്ക്, അടുത്ത 10 ലോകത്തിൽ റെക്കോർഡ് ചെയ്തത് 86 ഭൂകമ്പം. പിന്നീട് 10 എടുത്തില്ല, 1990-94 ഇടയ്ക്ക് 100+ ഭൂകമ്പം ഉണ്ടായി. അടുത്ത 4 അതായത് 90-94 ഇടയിൽ 100+ ഭൂകമ്പം ഉണ്ടായി. 94 ശേഷം അവർ പറയുന്നു എല്ലാ വർഷവും 100+ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു. എന്തിനു പറയുന്നു? കഴിഞ്ഞ December 26 കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും പത്രത്തിൽ വായിച്ചു ആഴ്ചയിൽ 95 ഭൂകമ്പം നടന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പത്രങ്ങളിൽ അവിടെയും അവിടെയും ഭൂകമ്പങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരു സാധാരണ വാർത്തയായി തീർന്നതിനാൽ നാം അത് അവഗണിച്ചു മാറ്റിവെക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. യേശുക്രിസ്തു പറഞ്ഞ പോലെ There shall be earthquakes in diverse places. ഭൂമിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭൂമികുലുക്കം വർദ്ധിക്കുകയും അതിൻ്റെ ആധിക്യം ഈറ്റനോ വർദ്ധിക്കുന്ന പോലെ വർദ്ധിക്കുകയും ചെയ്യും എൻ്റെ വരവിൻ്റെ മുന്നൽ. 1970-ഉം 1980-ഉം മധ്യത്തിൽ സംഭവിച്ചത് 51 ഭൂകമ്പമാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ സംഭവിച്ച 86. പിന്നീടുള്ള 4 വർഷത്തിനുള്ളിൽ 100-ലധികം ഭൂകമ്പം ഉണ്ടായെങ്കിൽ പിന്നീടുള്ള ഓരോ വർഷവും 100-ലധികം ഭൂകമ്പം ഉണ്ടായെങ്കിൽ ഇപ്പോൾ ഭൂകമ്പത്തിൻ്റെ ആധിക്യം ലോകത്തിലാകമാനം വളരെ വർദ്ധിക്കുന്നു. ഒരു ഗ്രാഫ് വരച്ചിരുന്നെങ്കിൽ ആ ഗ്രാഫ് ഒരു പർവ്വതം പോലെ കയറിപ്പോയേനെ. എന്താണ് ഇത് കാണിക്കുന്നത്? ലോകത്തിലാകമാനം ഭൂകമ്പങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നത്? ഭൂകമ്പങ്ങൾ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്നുള്ളതും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല നമ്മുടെ കേരളം വളരെ അപകടപൂർണമായ ഒരു നിലയിലാണെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നു. നമ്മൾ പലരും അത് അവഗണിച്ചു വിടുകയാണ്. ഈ അടുത്ത സമയത്ത് കലാകൗമുദിയിൽ, ജാനുവരി 9-ാം തീയതിയുള്ള കലാകൗമുദിയിൽ വന്നപ്പോൾ കലാകൗമുദിയിൽ എഴുതിയിരിക്കുന്ന വാർത്ത ശ്രദ്ധിച്ചപ്പോൾ ഞാനും തിരിഞ്ഞൊന്ന് ചിന്തിച്ചു. നമ്മൾ അല്പ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനോരമയിലും മറ്റും രേഖപ്പെടുത്തിയൊരു വാർത്തയുണ്ട്. നമ്മുടെ സമുദ്രങ്ങളിൽ കടൽക്കറ പ്രത്യക്ഷപ്പെടുന്നു. എന്താ ഈ കടൽക്കറ? നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ അത് കേട്ടിരുന്നില്ല. കടലിൽ കടൽക്കറ പ്രത്യക്ഷപ്പെടുന്നു. കിണറുകളിൽ വെള്ളങ്ങൾ അനങ്ങുന്നു. കിണറുകൾ താണു പോകുന്നു. കിണറിൻ്റെ ജലത്തിന് നിറവ്യത്യാസം വരുന്നു. മനുഷ്യനത് എന്താണെന്ന് ചിന്തിച്ചിട്ട് തെള്ളിക്കളഞ്ഞപ്പോൾ കടലിൽ കടൽക്കറ പ്രത്യക്ഷപ്പെട്ട് കിണറുകൾ താണുകയും കിണറിൻ്റെ വെള്ളങ്ങൾ ഇളകുകയും ചെയ്തപ്പോൾ ഇന്ന് കേരളത്തിലെ ജിയോളജിക്കൽ ഓഫ് ഇന്ത്യയുടെ സീനിയർ ജിയോളജിസ്റ്റ് PS അനിൽകുമാർ പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഈ കടൽക്കരയും ഈ സംഭവങ്ങളൊക്കെ വരുവാരുന്ന സുനാമിയുടെ ഒരു മുന്നോടിയായി സംഭവിച്ചതാണെന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ജിയോളജിസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കടലിലും ഈ ഓളങ്ങളും നിറങ്ങളും ഒക്കെ വ്യത്യാസം വന്ന് കിണറുകൾ താഴുകയും പ്രശ്നങ്ങൾ വരികയും ചെയ്തത്? ഭൂമിയുടെ അടിയിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഈ സുനാമി സംഭവിച്ചപ്പോഴാണ് മനുഷ്യൻ തിരിഞ്ഞു ചിന്തിക്കുന്നു, അയ്യോ സമുദ്രത്തിൽ കരകളും കിണറുകളിൽ ഇളക്കവും അതുപോലെ കിണറുകൾ താഴുകയും ചെയ്തത് ഭൂമിക്ക് സംഭവിച്ച ചില വ്യതിയാനങ്ങളാണെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ പോലും ഇന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങളുടെ കയ്യിൽ ചിലരുടെ കയ്യിലെങ്കിലും കിട്ടിയ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട് സുനാമിയെ കുറിച്ച് മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ അനേകർക്ക് രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നു. ശരിയാണ്, സുനാമി മുന്നറിയിപ്പ് കിട്ടിയില്ലേ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ മുന്നറിയിപ്പ് തന്നിരിക്കുന്നു, സംഭവിക്കാൻ പോകുന്നു. മാത്രമല്ല വചനത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് അത് അടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. വരുമാനിക്കുന്ന ദുരന്തത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇവിടം കൊണ്ട് തിരികെയല്ലേ ആ മനോരമയിൽ വായിച്ച വാർത്തയിൽ പുനലൂരിൽ നിന്ന് തമിഴ്നാട് വരെയുള്ള മണ്ണിൻ്റെ അടിയിൽ ശിലാ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ അടിയിൽ, ഭൂമിക്കടിയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ആ കലാകൗമുദിയിൽ വന്ന January 9-ൽ വന്ന വാർത്തയിൽ പുനലൂർ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പുനലൂർ ഒരു കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ ആ ദേശക്കാരോട് ഞാൻ ഇത് വീണ്ടും എടുത്ത് ഓർപ്പിച്ചു. പുനലൂർ തുടങ്ങി ആ പത്രത്തിൽ പുനലൂരിനെ സ്പർശിച്ച് തമിഴ്നാടിലേക്ക് നീങ്ങിപ്പോകുന്നു. ഭൂമിക്കടിയിലുള്ള ഒരു ശിലാവിള്ളൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അവിടെ കൊണ്ട് മാത്രമല്ല, സമയം അനുവദിക്കുന്നെങ്കിൽ പലസ്തീൻ്റെ പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്ന ഭൂമിയുടെ വിള്ളലിനെ കുറിച്ച് ഞാൻ പുറകെ എടുത്തുകൊള്ളാം. എന്നാൽ ഒരു സത്യം ഇന്ന് ഈ സുനാമി സംഭവിച്ചതിനുള്ള ബന്ധത്തിൽ മനുഷ്യൻ ബോധവാന്മാരായി കഴിഞ്ഞു. ഭൂമിക്കടിയിൽ വിള്ളലുകൾ അവിടെയും ഇവിടെയും പ്രത്യക്ഷപ്പെട്ടു. അമേരിക്കയുടെ San Francisco, ഫ്ലോറിഡ മുതലായ പ്രദേശങ്ങൾ താണുപോകുമെന്നുള്ളത് ഭൗമശാസ്ത്രജ്ഞന്മാർ വിളിച്ചു പറയുന്നു. കേരള തീരങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ അമരാൻ പോകുന്നുവെന്ന് ഭൗമശാസ്ത്രജ്ഞർ വിളിച്ചു പറയുന്നു. മനുഷ്യനിന്ന് ഇത് സംഭവിക്കുമെന്ന് ഒന്ന് ചിന്തിപ്പാൻ ഇടയായി മാറിയിരിക്കുന്നു. സുനാമി എങ്ങനെ സംഭവിക്കുന്നു? പത്രങ്ങളിൽ കേരളത്തിലുള്ളവർ വായിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഓർമ്മയുണ്ട്. 3 കാരണങ്ങളാൽ സുനാമി സംഭവിക്കും. 1, സമുദ്രത്തിൻ്റെ അടിയിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ, സമുദ്രത്തിൻ്റെ അടിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, മലയാള മനോരമയിൽ വന്ന ഒരു ഭാഗം ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബഹിരാകാശത്ത് നിന്ന് ഉഗ്രതാപത്തിൽ എരിയുന്ന ഉൽക്കകൾ കടലിൽ വീണാലും സുനാമി ഉണ്ടാകും. സുനാമി മൂന്ന് കാരണങ്ങളാൽ സംഭവിക്കും. ഉൽക്കകൾ പതിച്ചാൽ സംഭവിക്കും, സമുദ്രത്തിൻ്റെ അടിയിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയാൽ സംഭവിക്കും, ഭൂമിക്കടിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായാൽ സംഭവിക്കും. ഇത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യവും പത്രങ്ങളിൽ വായിച്ച കാര്യങ്ങളും എൻ്റെ കയ്യിൽ മനോരമയിലെ കട്ടിങ്ങുകൾ വരെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ അതിവിടെ നിർത്തട്ടെ. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയതാണ്, ഈ സുനാമി വരുന്നതിന് മുമ്പ് തന്നെ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. അത് പ്രസംഗിക്കാൻ കാരണം, ഞാൻ ചില പത്രങ്ങളിലും വാർത്തകളിലും ശ്രദ്ധിച്ചപ്പോൾ, നോക്കുക, ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ടൈം മാഗസിനാണ്, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മാസികയാണ് ടൈം മാഗസിൻ. ഈ ടൈം മാഗസിൻ വന്നൊരു വാർത്ത ഞാൻ വായിച്ചങ്ങ് കേൾപ്പിക്കാം. ഭൂമി അവസാനിക്കാൻ പോകുന്നുവെന്ന് ഒരു ഡേറ്റ് ഉൾപ്പെടെ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. The end is kind of nigh, maybe. Astronomers set a new date and time for the end of civilization. മനുഷ്യവർഗത്തിൻ്റെ അന്ത്യത്തിന് ശാസ്ത്രജ്ഞന്മാർ, ഭൗമശാസ്ത്രജ്ഞന്മാർ ഒരു തീയതി നിശ്ചയിച്ചിരിക്കുന്നു. ഇറ്റ് വിൽ ഹാപ്പൻ 11:47 ഓൺ ദ മോർണിംഗ് ഓഫ് February 1, 2019 ഫെബ്രുവരി മാസം 1st 11:47 അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എത്ര വർഷമുണ്ട്? 15 or 14 കൂടെ ഉള്ളൂ. ഈ ഭൗമശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ശരിയാണെങ്കിൽ, that is if the earth were to hit by a newly spotted asteroid called 2002 NT7. ഈ വാർത്ത ഞാൻ ഇവിടെ നിർത്തട്ടെ. ഒരു വാർത്തയായിരുന്നെങ്കിൽ ഇതൊക്കെ തെള്ളിക്കളയാമായിരുന്നു. എൻ്റെ കയ്യിലെ അനേക പത്രങ്ങളിൽ വന്ന വാർത്തകളുണ്ട്. ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്ത, A close shave on earth. ഭൂമിക്ക് വളരെ അടുത്തുകൂടെ പോയ ഉൽക്കയിൽ നിന്ന് രക്ഷപ്രാപിച്ചു. മറ്റനേക വാർത്തകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ ഒരു പടമുണ്ട്, അതിന്ന് കാണിക്കാൻ നിവൃത്തിയില്ലാതെ പോയി. മഴ പെയ്യുന്നത് പോലെ മീട്രോ സ്ട്രീക്കിംഗ് പാസ്റ്റ് സ്റ്റാർലൈറ്റ്, അതായത് മെക്സിക്കോ ആ പ്രദേശത്ത് നമ്മൾ നോക്കിയാൽ, ഫോട്ടോ നോക്കിയാൽ അത് മഴ പെയ്യുകയാണെന്ന് തോന്നും. പക്ഷെ മഴയല്ല, ഉൽക്കകൾ ഭൂമിയിൽ വീണുകൊണ്ടിരിക്കുന്ന പടമെടുത്തതാണ്. കാണണമെന്നുള്ളവർക്ക് മീറ്റിംഗ് കഴിഞ്ഞ് വന്നാൽ കാണിക്കാം. അനേക വാർത്തകൾ എൻ്റെ കയ്യിലുള്ളത്, ഭൂമിയുടെ മേൽ ഉൽക്കകൾ പതിക്കും, അത് കണ്ടുപിടിക്കപ്പെട്ട ഉൽക്ക വീണാൽ ഭൂമിയിൻ്റെ ദിവസം നശിക്കും, ഭൂമിയുടെ അവസാനം അന്ന് കുറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനേക വാനഗോള ശാസ്ത്രജ്ഞന്മാർ ഇത് പറയുന്നു. ഇത് പറയുമ്പോൾ അവർ എന്തെങ്കിലും മനവിഭ്രാന്തി കൊണ്ട് പറയുന്നതെന്ന് പറയരുത്. അവരിന്ന് ശക്തമായ ടെലസ്കോപ്പുകൾ മൂലം ഈ വാനഗോളങ്ങളിൽ സംഭവിക്കുന്ന പലതും നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ടെലസ്കോപ്പ് മേടിച്ച് വെച്ചാൽ ചന്ദ്രൻ്റെ ചുറ്റുമുള്ള കലകളും, ചന്ദ്രൻ്റെ മുഖം മസൂരിക്കലകൾ പോലെ കുഴിഞ്ഞിരിക്കുന്നതും, മറ്റ് ഉൽക്കകളെക്കുറിച്ചും മറ്റും പലതും വീട്ടിൽ നിന്ന് നോക്കിപ്പഠിക്കാം. പലരും അത് ചെയ്യുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ വളരെ ശക്തിയേറിയ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് അവരിത് പഠിച്ചുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നത് കൊണ്ടാണ് കൃത്യമായി സംഭവങ്ങളെക്കുറിച്ച് അവർ പറയുന്നത്. ഈ രാത്രിയിൽ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലിരിക്കട്ടെ. പ്രാരംഭമായി ഹഗ്ഗായി പ്രവചനം 2nd എടുക്കാം. വചനത്തിൽ നിന്ന് 2 വായിച്ചിട്ട് ഇതെന്ന് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതും പ്രവചനപരമായി ഞാൻ ഓർപ്പിക്കട്ടെ, സംഭവിക്കുവാൻ ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. ദൈവം അതിനാണ് സുനാമി മനുഷ്യവർഗത്തിന് നൽകിയത്. ദൈവം അറിയാതെ സംഭവിച്ചതല്ല, ഒരു ഫോർടേസ്റ്റ്, എന്താണ് വരാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ഫോർടേസ്റ്റ് തന്നേ ഉള്ളൂ സുനാമി. എന്നാൽ അത് ഇനി സംഭവിക്കാനുള്ളതിനുള്ള ബന്ധത്തിൽ നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായ സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത്. ഹഗ്ഗായി പ്രവചനം 2nd അതിൻ്റെ 6th സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും ഇളക്കും. ഞാൻ അല്പം കഴിയുമ്പോൾ ഭൂമിയെയും കടലിനെയും ഇളക്കും. സുനാമി എന്ന് പറഞ്ഞത് കടലിനെ ഒന്ന് ഇളക്കിയതാ. കടലിനെ ഇളക്കുവാൻ സമുദ്രത്തിന്റെ അടിയിൽ സംഭവിച്ച ഭൂകമ്പമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റും ബർമ പ്ലേറ്റും കൂടെ ഒന്ന് ചലിച്ചതാണ്. അല്പം കഴിയുമ്പോൾ ഞാൻ കടലിനെ ഇളക്കും. ഇന്ന് ഒരു കാര്യം അറിയാം, മനുഷ്യന് കടലിനെ ഇളക്കുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായി അറിയാം. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കടലിനെ ഇളക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ അവിടെ പറയാം. അവിടെ വാസ്തവത്തിൽ എഴുതിയിരിക്കുന്നത് വൺസ് ഇൻ എ ലിറ്റിൽ വൈൽ വൺസ് മോർ ഐ വിൽ ഷേക്ക് ഹെവൻ ആൻഡ് എർത്ത് ദ സീ ആൻഡ് ദ ഡ്രൈ ലാൻഡ്. ആ വാക്യം എങ്ങനെയാണ്? ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ നോക്കിക്കോ. വൺസ് മോർ ഐ വിൽ ഷേക്ക്, വൺസ് മോർ, ഒരിക്കൽ കൂടെ എന്നൊരു പദമുണ്ട് മലയാളത്തിലത്. വിട്ടുപോയി, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ടെന്ന് മലയാളത്തിൽ വന്നിരിക്കുന്നത്. ഇൻ എ ലിറ്റിൽ വൈൽ once more I will shake the heaven and earth, sea and the dry land. ഒരിക്കൽ കൂടെ ഞാൻ ഭൂമിയെ ഇളക്കും കടലിനെയും ഇളക്കും. നമ്മൾ ഒരിക്കൽ ഇളകിയിട്ടുണ്ട്, അതെന്താണെന്നുള്ളതും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതും സമയമുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഒരിക്കൽ കൂടെ ഇളക്കുമെന്ന് പറഞ്ഞു. ഇന്ന് കടൽ ഇളകുമെന്ന് പറഞ്ഞാൽ ആളുകൾക്കറിയാം. എബ്രായലേഖനം 12 എടുക്കാം. എബ്രായലേഖനം 12 ഇത് ഇളക്കുമെന്ന് ദൈവം പറഞ്ഞു. എബ്രായലേഖനത്തിലും അത് എടുത്തു പറയുന്നുണ്ട്. എബ്രായലേഖനം 12 25 തൊട്ടുള്ള വാക്യം നമുക്ക് അതിൻ്റെ 26 തൊട്ട് വായിക്കാം. അവൻ്റെ ശബ്ദം എന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ അളിച്ചു. അവിടെയും എഴുതുമ്പോൾ വൺസ് മോർ ഐ വിൽ ഷേക്ക് നോട്ട് ഓൺലി ദ എർത്ത് ബട്ട് ദ ഹെവൻസ് ഓൾസോ. ഒരിക്കൽ കൂടെ എന്തിനാണ് ഇളക്കുന്നത്? 27 വാക്യം, ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായി ഇളക്കമുള്ളതിന് മാറ്റം വരും. ആകയാൽ ഇളകാത്ത രാജ്യം വരുന്നത് കൊണ്ട് ദൈവത്തെ നന്ദിയോടെ സേവിച്ചു കൊള്ളുക. മനുഷ്യൻ നിർമ്മിച്ചതെല്ലാം നിർമ്മിതമാണ്. കേരളത്തിൻ്റെ ഭൂകമ്പ സർവേ അവർ എടുത്തു കഴിഞ്ഞപ്പോൾ കലാകൗമുദിയിലും മറ്റും വന്ന വാർത്തയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തില് 10 മുമ്പ് ഭൂകമ്പ സാധ്യത റൈച്ചർ സ്കെയിലിൽ 3 ഉണ്ടായിരുന്നുള്ളൂ. 3 റൈച്ചർ സ്കെയിലുള്ള ഭൂകമ്പമേ കേരളത്തിൽ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ കേരളം ഒന്നും പേടിക്കേണ്ട സ്ഥലമല്ലായിരുന്നു. 3 റൈച്ചർ സ്കെയിലിൽ ഭൂകമ്പം ഉണ്ടായാൽ പേടിക്കേണ്ട, ഒരു കുലുക്കമൊക്കെ അനുഭവപ്പെടുമെന്നേ ഉള്ളൂ. എന്നാൽ ഈ 10 ശേഷം, ഗുജറാത്തിലെ ഭൂകമ്പത്തിൻ്റെ ശേഷം, കേരളത്തിലെ ഭൂകമ്പത്തിൻ്റെ ആധിക്യം 6 വർദ്ധിച്ചു. റൈച്ചർ സ്കെയിലിൽ 6 കഴിഞ്ഞു എന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, 6 റൈച്ചർ സ്കെയിലിൽ ഭൂകമ്പം കേരളത്തിൽ ഉണ്ടായാൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഒറ്റ കെട്ടിടം കാണില്ലേ? കേരളത്തിന്റെ മണ്ണിൽ 3 തന്നെ വന്നാൽ നിലനിൽക്കുന്നത് കാണില്ലെന്നാ പറയുന്നത്. 6 റൈച്ചർ സ്കെയിലിൽ ഭൂകമ്പം വന്നാൽ കേരളത്തിൽ ഒരൊറ്റ കെട്ടിടം നിലനിൽക്കില്ല, സകല കെട്ടിടങ്ങളിൽ നിലം വരിചാകും. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. എന്താണ് രേഖപ്പെടുത്തിയത്? ഇളക്കമുള്ള സകലത്തിലും മാറ്റം വരുവാൻ, ഇളക്കമില്ലാത്തത് വരുവാൻ സകലത്തെയും ഞാൻ ഇളക്കും. എന്തിനെയെല്ലാമാണ് ദൈവം ഇളക്കാൻ പോകുന്നത്? എന്തെല്ലാം ഇളകുമോ അതെല്ലാം ദൈവം ഇളക്കും. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയും, ഇന്ന് കാണുന്ന എല്ലാം ഇളകുന്നതാണ്. ഇന്നത്തെ രാഷ്ട്രീയ മണ്ഡലം, ഇന്നത്തെ വിദ്യാഭ്യാസ മണ്ഡലം, ഇന്നത്തെ സാമൂഹിക മണ്ഡലം, ഇന്നത്തെ സകല മണ്ഡലങ്ങളും ഇളകുന്നതാണ്. അതൊന്നും സ്ഥിരതയുള്ളതല്ല. ആ സ്ഥിരതയില്ലാത്ത ഇളകുന്നതിനെ മുഴുവൻ സ്വർഗത്തിലെ ദൈവം ഇളക്കി മാറ്റിയിട്ട് ഇളകാത്തൊന്നിനെ സ്ഥാപിക്കുവാൻ ഒരിക്കൽ കൂടെ അവൻ ഈ ഭൂമിയെയും കടലിനെയും ഇളക്കും. കടലിനെ ഒന്നിളക്കിയപ്പോൾ മനുഷ്യൻ വെമ്പൽ കൊണ്ട് ഓടിയതും പാഞ്ഞതും മനുഷ്യൻ മനസ്സിലാക്കിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു, വൺസ് മോർ ഐ വിൽ ഷേക്ക്. വചനത്തിൽ എടുത്തു നോക്കിയാൽ ആ കാലഘട്ടത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ജെറമ്യാവിൽ നിന്ന് വായിക്കാം. 30 രണ്ടാം വാക്യത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ അത് എങ്ങനെയുള്ള ദിവസമായിരിക്കുമെന്ന് ദൈവം മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജെറമ്യാ പ്രവചനം 30:7 വാക്യത്തിൻ്റെ ആരംഭം, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം. ആ വാക്യം ശ്രദ്ധിച്ചോ, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം. December 26 സംഭവിച്ച സുനാമിയോ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളോ ഒന്നും ഇവിടെ വായിക്കുന്നു, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടമായിരിക്കും. അതിനോട് തുലനം ചെയ്യുവാൻ ഒന്നും കാണില്ലേ? ഇതോട് ചേർത്ത് ബൈബിൾ അറിയാവുന്നവർക്ക് മത്തായി 24:21 കൂടെ വായിച്ചാൽ യേശുക്രിസ്തു ഇതാണ് എടുത്തു പറഞ്ഞത്, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് സംഭവിക്കും. ആ നാളുകൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത്ര ഭയങ്കരമായത് സംഭവിക്കും. യേശുക്രിസ്തു ഊന്നി പറഞ്ഞു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് സംഭവിക്കും. പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരോട് ഞാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ചില വാർത്തകൾ പറയുമ്പോൾ ഈ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. 1981 സൺ എന്ന് പറയുന്ന പത്രത്തിൽ വന്നയൊരു വാർത്ത വായിച്ചിട്ടത് കുറിച്ചു വെക്കുവാൻ എനിക്കിടയായി. ഞാനത് ഇംഗ്ലീഷിൽ ആദ്യം ഏതാനും വാക്യങ്ങൾ പറഞ്ഞ ശേഷം അതിൻ്റെ മലയാളം പറയാം. ടു ദ അസ്ട്രോണിഷ്മെന്റ് ആൻഡ് അലാം ഓഫ് ദ വേൾഡ്സ് സയന്റിസ്റ്റ്, ദ എർത്ത്സ് ആക്സിസ് ഹാസ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ മന്ത്സ് ബീൻ ജർക്കിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് അറൌണ്ട് ദ ജിയോഫിസിക്കൽ നോർത്ത് പോൾ. ഭൂമിയുടെ വടക്കേ ധ്രുവത്തിൽ ചില മാസങ്ങളായി എന്തുകൊണ്ടോ അതിങ്ങനെ ജർക്ക് ചെയ്യുന്നു, ഭൂമിയുടെ വടക്കേ ധ്രുവം ചലിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നു, വർദ്ധിക്കുന്ന ഭൂകമ്പങ്ങൾ ഈ ചലിക്കുന്നത് കൊണ്ടാണെന്ന് അവർ പറയുന്നു. ഈ അടുത്ത സമയത്തും സുനാമി സംഭവിച്ചു കഴിഞ്ഞ പത്രങ്ങളിൽ വന്നു, ആ പോളില് ഭൂമി ചലിച്ചെന്നും ദ്വീപുകൾക്ക് സ്ഥാനം വ്യത്യാസമെന്നെന്നും പറയുമ്പോൾ 81 ശാസ്ത്രലോകം ഇത് മനസ്സിലാക്കി. അതിൻ്റെ വടക്കേ ധ്രുവത്തിൽ ഭൂമി ഒരു ഗോളമെന്ന നിലയിൽ ജർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ വാർത്തയിൽ ഏറ്റവും എന്നെ ചിന്തിപ്പിച്ച കാര്യം, ഞാൻ ആ വാർത്തയിൽ എല്ലാം വായിക്കാതെ വായിച്ചു കേൾപ്പിക്കാം, ഓൾ ദിസ് റിസർച്ച് ഈസ് ബീങ് കാരിഡ് ഔട്ട് വിത്ത് എ ഡീപ് സെൻസ് ഓഫ് അർജൻസി ഫോർ എവറി മന്ത് ദാറ്റ് പാസസ് ബ്രിങ് നിയറർ ടു ദ ടൈം വെൻ ദ എർത്ത് വിൽ വൺസ് മോർ ഡിസൈഡ് ടു വോബിൾ ഇറ്റ്സ് വേ ടു ഡിസാസ്റ്റർ ഇറ്റ് കുഡ് ബി ടുഡേ. ഈ നടത്തുന്ന സകല പരീക്ഷണങ്ങൾ മൂലവും ഭയപ്പെടുത്തുന്ന ഒരു നിഗമനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമി അതിൻ്റെ പതനത്തിന് വേണ്ടി വൺസ് മോർ ഒരിക്കൽ കൂടെ ഭൂമി അതിൻ്റെ നാശത്തിനായി കുലുങ്ങുമെന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചപ്പോൾ അവർ ഇങ്ങനെ കൂടെ പറഞ്ഞു, ഇറ്റ് കുഡ് ബി ടുഡേ, അതിന്നും സംഭവിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 81 ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ചു. അവർ പറഞ്ഞു, രേഖപ്പെടുത്തി. ഈ സുനാമി സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ കുറിച്ചെൻ്റെ നോട്ടുകളിൽ ഞാനത് രേഖപ്പെടുത്തി വെച്ചപ്പോൾ, ഈ സുനാമി സംഭവിച്ചപ്പോൾ അത് എനിക്ക് വളരെ താല്പര്യമായ പത്രങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ഒരിക്കൽ കൂടെ വൺസ് മോർ ഒരിക്കൽ കൂടെ ഭൂമി അതിൻ്റെ നാശത്തിന് വേണ്ടി കുലുങ്ങുമെന്നുള്ളത് അവർ കണ്ടുപിടിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെപ്പോൾ സംഭവിക്കാം, ഇറ്റ് കുഡ് ബി ടുഡേ, അത് ഇന്ന് വേണമെങ്കിൽ സംഭവിക്കാം. രണ്ട് വാക്യത്തിൽ നമ്മൾ കണ്ടു, വൺസ് മോർ ഐ വിൽ ഷേക്ക് നോട്ട് ഓൺലി ഹെവൻ ബട്ട് ദ എർത്ത് ആൻഡ് ദ സീ. ഇനിയും ഒരു വാക്യം ഒന്ന് വായിക്കാം. ആ വാക്യം വായിച്ചിട്ട് ഒരല്പം വിശദീകരണം തരാനായിട്ട് ശ്രമിക്കാം. ഇശയാപ്രവചനം 13-ാം അധ്യായം, ഇശയാപ്രവചനം 13-ാം അധ്യായം എടുക്കാം. ഐശ്യ ചാപ്റ്റർ 13:9-13 വരെയുള്ള വാക്യമാണ്. ഞാൻ 13 മാത്രമേ ഇപ്പോൾ വായിക്കുന്നുള്ളൂ. 9-ാം വാക്യം, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്നും മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായി ക്രോധത്തോടെ അതികോപത്തോടെ കൂടെ വരുന്നു. ആ ദിവസം വരികയാണ്. ആ ദിവസത്തിൽ എന്ത് സംഭവിക്കും? 13-ാം വാക്യം നോക്കിയേ, അങ്ങനെ ഞാൻ ആകാശത്തെ നടുക്കുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. കണ്ടോ, യെശയ്യാ പ്രവാചകൻ എത്രയോ 100 മുമ്പ് രേഖപ്പെടുത്തി വെച്ചു, സൈന്യങ്ങളുടെ യഹോവയുടെ ഉഗ്രകോപനാളിൽ ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകും. And the earth will move out of her place. ശാസ്ത്രജ്ഞന്മാർ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു, ഒരിക്കൽ കൂടെ നാശത്തിനായി ഇത് കുലുങ്ങാൻ പോവുകയാണ്. പക്ഷെങ്കിൽ 100 മുമ്പ് ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്തു, ആ ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിളക്കും. അത് വായിക്കുമ്പോഴോ പറയുമ്പോഴോ അതിന് ഗൗരവം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് വിശദീകരിപ്പാനായിട്ട് ശ്രമിക്കാം. ഭൂമി, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് മീറ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും 3 പ്രാവശ്യം കറങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി 3 കറക്കം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ഒരു ഗോളമായി ഒരു പമ്പരം പോലെ 24 മണിക്കൂറിൽ 1 പ്രാവശ്യം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു. അങ്ങനെ നമുക്ക് രാവും പകലും കിട്ടുന്നു. 1 പ്രാവശ്യം അതിങ്ങനെ ഒന്ന് കറങ്ങുകയാണ് 24 മണിക്കൂറിൽ. അതുകൊണ്ട് രാവും പകലും കിട്ടുന്നു. മാത്രമല്ല അതിൻ്റെ അച്ചുതണ്ടിൽ അല്പം ചരിഞ്ഞാണ് നിൽക്കുന്നത്. അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം തന്നെ സൂര്യനെ അത് വലയം വെക്കുകയാണ്. 365 ദിവസം കൊണ്ട് 1 പ്രാവശ്യം അത് വലയം വെക്കുന്നു. അതും രണ്ടാകൃതിയിൽ വലയം വെക്കുന്നത് കൊണ്ട് ആ സൂര്യനിൽ നിന്ന് അകന്നു പോകുമ്പോൾ ശൈത്യവും അടുത്തു വരുമ്പോൾ വേനലും കിട്ടിക്കൊണ്ട് അല്പം ചരിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ കാലാവസ്ഥയ്ക്ക് ക്രമീകരണം ഉണ്ടായിക്കൊണ്ട് ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നു. അതുകൂടാതെ ഈ സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും എല്ലാം കൂടെ പ്രപഞ്ചത്തിൽ എവിടെയോ എന്നറിയാതെ അത് വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി പമ്പരം പോലെ 24 മണിക്കൂറിൽ 1 പ്രാവശ്യം കറങ്ങുന്നു. ആ കറങ്ങുമ്പം തന്നെ 365 ദിവസം കൊണ്ട് സൂര്യനെ ഒരു പ്രാവശ്യം വലയം വെക്കുന്നു. സൂര്യനെ അത് വലയം വെച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഇതെങ്ങോട്ടെന്നറിയാതെ വീണ്ടും അത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. 3 പ്രാവശ്യമെങ്കിലും ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനെ കൽപ്പിച്ചാക്കി ബന്ധാവിൽ നിന്ന് ചലിക്കാതെ കഴിഞ്ഞ നാളുകളിൽ ദൈവം മനുഷ്യന് കാലാവസ്ഥയും മനുഷ്യന് വേണ്ട നന്മകളും കൊടുത്തുകൊണ്ട് ദൈവം ഉണ്ടെന്നുള്ളത് പ്രകൃതിയിൽ കൂടെ അവന് വെളിപ്പെടുത്തുമ്പോൾ, വേണമെങ്കിൽ 1-2 വാക്യം നോക്കിയേ. അപ്പോസ്തലത്തി 14 അധ്യായം, പൗലോസിന്റെ പ്രസംഗത്തിൽ ഇതൊരു വിഷയമായിരുന്നു. അപ്പോസ്തലത്തി 14 അധ്യായത്തിന്റെ 17 വാക്യം, എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തുനിന്ന് മഴയും ഫലഭൂയിഷ്ടമുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് കാലാവസ്ഥ തന്നതുകൊണ്ട്, നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ രാവും പകലും തന്നതുകൊണ്ട്, വിന്ററും സമ്മറും ഒക്കെ അതാത് സമയത്ത് തന്നതുകൊണ്ട്, ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. റോമലേഖനം 1 അധ്യായം എടുത്താട്ടെ, അതിന്റെ 20 വാക്യം, റോമലേഖനം 1:20, അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ മനുഷ്യന് ഒരു പ്രതിവാദവുമില്ല. മാൻ ഈസ് വിതൗട്ട് എക്സ്ക്യൂസ്. God has given himself revelation, a general revelation in his creation. അവന്റെ സൃഷ്ടിയിൽ കൂടെ അവൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചം ഈ വിധത്തിൽ കറങ്ങി നമുക്ക് വേണ്ട കാലാവസ്ഥകൾ തന്നപ്പോൾ ദൈവം ഈ ഭൂമിയെ തൻ്റെ ശക്തിയുള്ള വാക്കാൽ വഹിക്കുന്നുവെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഈ ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവം ഇളക്കാൻ പോവുകയാണ്, എങ്ങനെയിരിക്കും അത്? ഈ വിധത്തിൽ ഭൂമി കഴിഞ്ഞ നാളുകളിൽ കറങ്ങി നമുക്ക് വേണ്ട കാലാവസ്ഥകളൊക്കെ തന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അതിനെ ഒന്ന് ഇളക്കുമ്പോൾ എങ്ങനെയിരിക്കും? അതാ കർത്താവിന്റെ വചനത്തിൽ വായിച്ചത്, അവൻ ഭൂമിയെ അവന്റെ ഉഗ്രകോപ ദിവസത്തിൽ ഭൂമിയെ അതിന്റെ സ്ഥാനത്ത് നിന്നിളക്കും. ഭൂമിയെ ദൈവം ഇളക്കി മാറ്റാൻ പോവുകയാണ്. ഇളക്കി മാറ്റുക മാത്രമല്ല, സുനാമി മുതലായത് സംഭവിക്കുമെന്നുള്ളത് യെശയ്യാവ് 24 വായിക്കുന്നു. യെശയ്യാവ് 24 എന്നെടുക്കാം. യെശയ്യാവ് 24 അതിൻ്റെ 17 തൊട്ടുള്ള വാക്യം, 17, ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകളെ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപട പൊട്ടുന്നു, ഭൂമി കിറുകറ കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ ഭാരമായി, അത് വീഴും എഴുന്നേൽക്കയില്ല. എന്താ പറയുന്നത്? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിച്ചാൽ, ഭൂമിയുടെ അടിയിൽ, നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ അടിയിൽ 70 മൈൽ ഘനത്തിൽ പാറ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ പാറ പൊട്ടി 10 വലിയ കഷണങ്ങളും വേറെ കുറെ ചെറിയ കഷണങ്ങളും ഉണ്ടായി. ഈ കഷണങ്ങളുടെ പേരാണ്. അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അത് ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഉൽക്ക പതിച്ചതിൻ്റെ ഫലമായി. ഞാനതിലേക്ക് പിന്നീട് വരാം. എന്നാൽ ഈ വലിയ പാറകള്, ഈ പാറ കഷണങ്ങൾ 10 വലുതും ചെറിയ കഷണങ്ങൾ, ഇതിന്റെ പുറത്താ നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളും ദ്വീപുകളും ഒക്കെ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഭൂമിയുടെ അടിസ്ഥാനം 70 മൈൽ ഘനത്തിലുള്ള ഈ റോക്കാണ്. ഈ റോക്ക് ഒന്ന് ചലിക്കുമ്പോഴാണ് ഇങ്ങോട്ടും അങ്ങോട്ടും ഈ ടെക്നോളജിക് പ്ലേറ്റ്സ് ഒന്ന് ചലിച്ച് ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒന്ന് കോർത്ത് നിൽക്കുമ്പോൾ, ആ കോർത്തതൊന്ന് റിലീസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കുലുക്കം. ആ കുലുക്കം ആ ഭൂമി കുലുക്കം. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനം ഞാന് കുലുക്കാൻ പോവുകയാണ്. ടെക്ടോണിക് പ്ലേറ്റ്സ് സുമാത്ര കടലിന്റെ അടിയിൽ ചലിച്ചപ്പോൾ ഭൂമിക്ക് ഇത്ര നാശമുണ്ടായെങ്കിൽ, വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. യഹോവയുടെ ഉഗ്രകോപ ദിവസത്തിൽ ഭൂമി അതിന്റെ സ്ഥാനത്ത് നിളക്കി മാറ്റും. ആ നാളുകളില്ലാതെ വണ്ണം ആ നാൾ അത്ര ഭയങ്കരമായിരിക്കും. ആ ദിവസത്തിന്റെ ഭീകരത വചനത്തിൽ മനസ്സിലാക്കി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിന്റെ ഭീകരത മനുഷ്യൻ മനസ്സിലാക്കാനാണ് ദൈവം അത് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ഇവിടെ വായിക്കുന്ന ഭൂമി അന്ന് കിറുകിറ കീറിപ്പോകുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ദ എർത്ത് ഈസ് സ്പ്ലിറ്റ് ഓപ്പൺ. ഭൂമി ഒരാപ്പിൾ ഇരുന്നിട്ട് അതിനെ വെട്ടിമുറിച്ചാൽ അത് തുറന്നിരിക്കുന്ന പോലെ ഭൂമി ഈ സ്പ്ലിറ്റ് ഓപ്പൺ, ദ എർത്ത് സ്പ്ലിറ്റ് ഓപ്പൺ, ഭൂമി പൊട്ടി പിളർന്നിരിക്കുന്നു. ആ പിളർന്നതിനെ കുറിച്ച് പിന്നീട് നമുക്കൊന്ന് എടുക്കാം. അങ്ങനെ സംഭവിക്കുവാനും കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഇവിടെ ഇതിൻ്റെ ഗൗരവം ഒന്ന് ഓർത്തു നോക്കുക. ഇത് സംഭവിക്കുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത്? ഇളക്കമുള്ള എല്ലാത്തിനും മാറ്റം വരും. വെളിപാട് ദിവസം 16 അധ്യായം എടുത്തേ, ഭൂമി ഉലുക്കം ഭയങ്കരമായിരിക്കും, വർദ്ധിക്കും. 16 അധ്യായം 18 വാക്യം, മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായത് മുതൽ അതുവരെ അത്ര വലുതായ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. 20 വാക്യം, സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാൻമാനില്ല. താലന്തോളം കനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്തു നിന്ന് മനുഷ്യമേൽ പെയ്തു. കൽമഴയുടെ ബാധയാൽ വലുതാകൊണ്ട് മനുഷ്യൻ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. ഇവിടെ നോക്കിയേ, ഭൂമിയിൽ മനുഷ്യന് ഉണ്ടായത് മുതൽ അത്ര വലിയ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. ലോകത്തിൽ പടുത്തുയർത്തിയ പട്ടണങ്ങളെല്ലാം വീണു. പാരീസ്, ലണ്ടൻ, ബോംബെ, ന്യൂയോർക്ക്, ലോകത്തിൽ സിംഗപ്പൂർ എണ്ണി നോക്കുക. ജതിർവേദത്തിൽ എഴുതിയിരിക്കുന്നു, ജാതികളുടെ പട്ടണങ്ങളെല്ലാം വീണു. ദ്വീപുകൾ സ്വസ്ഥാനത്തു നിന്ന് മാറി, മലകൾ കാണുവാനില്ല. ഭൂമിയെ അതിൻ്റെ സ്ഥാനത്തും ദൈവം ഇളക്കി. അതിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുമ്പോൾ, ഒരു കൂന മണ്ണെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് കുലുക്കുമ്പോൾ ആ മണ്ണുകളെല്ലാം ലെവലായി തീരുന്ന പോലെ മലകൾ കാണുവാനില്ല, കെട്ടിടങ്ങൾ കാണുവാനില്ല, ദ്വീപുകൾ സ്ഥാനത്ത് നിന്ന് ഇളകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, വരുവാനിരിക്കുന്ന ദുരന്തം എത്ര വലുതാണ്! ഈ സമുദ്രത്തിൻ്റെ അടിയിൽ ഈ പ്ലേറ്റുകളെ ദൈവം ഇളക്കുമ്പോൾ, അടിസ്ഥാനങ്ങളെ ഇളക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന സുനാമിയുടെ വലുപ്പം എത്ര വലുതായിരിക്കും! ഈ സംഭവിച്ചത് വാസ്തവത്തിൽ വെറും മാലപ്പടക്കം പോലെ കാണുകയുള്ളൂ. ആറ്റം ബോംബിന്റെ മുന്നിൽ മാലപ്പടക്കം പോലെ കാണുകയുള്ളൂ. അത്ര ഭീകരമായിരിക്കും ലോകത്തിലാകമാനം സംഭവിക്കുന്ന വിപത്തുകൾ. ഞാൻ വിശ്വസിക്കുന്നു, മനുഷ്യനെ ദൈവം ഒന്നുകൂടെ മുന്നറിയിപ്പ് തരികയായിരുന്നു. ഈ സുനാമി തന്ന് മനുഷ്യൻ ചിന്തിച്ച് വരുന്ന ദുരന്തത്തെക്കുറിച്ച് ദൈവദാസന്മാർ അനേകരെ അറിയിപ്പാൻ വേണ്ടി ഒരു മുന്നറിയിപ്പിന് തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചിലരെങ്കിലും ഈ വരുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഭയങ്കരമായ സംഭവങ്ങൾ ഭൂമിയെ ഇളക്കുക മാത്രമല്ല, നാം 2 വചനത്തിൽ വായിച്ചു, Once more I will shake. ഞാൻ ഒരിക്കൽ കൂടെ ഭൂമിയെ ഇളക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ എന്നാണ് ഇത് ഇളക്കിയത്? ഒരിക്കലപ്പോ ഇളക്കിയിട്ടുണ്ട്, വചനത്തിലെ വെളിച്ചത്തിൽ ഒരിക്കൽ ഇളക്കിയിട്ടുണ്ട്. ഒരു പത്രത്തിൽ വന്ന വാർത്ത, ആ വാർത്ത ഒരു ശാസ്ത്രജ്ഞൻ, ലോകപ്രസിദ്ധനായ പ്രൊഫസർ അലക്സാണ്ടർ ടോൾമാൻ, അദ്ദേഹം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോളജി ഇൻ വിയന്ന, വിയന്നയിലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വലിയ പ്രൊഫസറും ലോകപ്രസിദ്ധനായ ഒരു ഭൗമശാസ്ത്രജ്ഞന്, അദ്ദേഹം ഇത് പറയാൻ കാരണം 1994 നിങ്ങൾ ചിലർക്കെങ്കിലും ഓർമ്മ കാണും, ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗോളത്തിൽ ഷൂമേക്കർ ലെവി എന്ന് പറയുന്ന ഒരു ഉൽക്ക പോയി അടിച്ചത് നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും. ചിലരെങ്കിലും ഓർക്കുന്നുണ്ട്, അന്നൊക്കെ പത്രങ്ങളിൽ ഇത് വന്നതൊക്കെ ഓർമ്മയുള്ള ചിലരോട്. ഈ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ആ വാർത്തകൾ ശ്രദ്ധിച്ചതിന്, ആ വാർത്തകൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. ഷൂമേക്കർ ലെവി, 2 ശാസ്ത്രജ്ഞന്മാരാണ് ഷൂമേക്കറും ലെവി എന്നും പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാർ. അവര് ഈ വാനഗോളങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ ഉൽക്ക പോകുന്ന കണ്ടു. ഈ ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ആസ്ട്രോയിഡ് എന്നോ മീറ്റോസ് എന്നോ പറയും. ഉൽക്കകൾ എന്ന് പറയുമ്പോൾ അത് ഒരു ഗോളമല്ല, 1 ഒരു മൈല് അരമൈലൊക്കെ നീളവും വീതിയുമുള്ള വലിയ പാറക്കഷ്ണങ്ങളാണ്. അതിനെ ഒരു ഗോളമായി ചെണ്ണത്തില്ല. അത് ഈ പ്രപഞ്ചത്തിൽ അതിങ്ങനെ നടക്കുക. അത് ചിലപ്പോൾ നമ്മളുടെ അന്തരീക്ഷത്തിൽ വന്ന് ഈ അന്തരീക്ഷത്തിൽ കൂടെ പാഞ്ഞു പോകുമ്പോൾ ഈ വായുവിനോടുള്ള ആ ഉരസൽ കൊണ്ട് കത്തിപ്പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് വാൽനക്ഷത്രങ്ങൾ, കോമറ്റ്സ്, വാൽനക്ഷത്രം. എന്നാൽ ഇങ്ങനെയുള്ള ഉൽക്കകൾ ആകാശത്ത്, ഭീമമായ ഉൽക്കകൾ കിടപ്പുണ്ട്. ഭൂമിയിൽ അത് പതിക്കാതെ ദൈവം ചില ക്രമീകരണം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാം. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഷൂമേക്കറും ലെവി എന്ന് പറയുന്ന 2 വാനഗോള ശാസ്ത്രജ്ഞന്മാർ അവരാകാശത്ത് അവർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗോളത്തോട് വലിയൊരു ഉൽക്ക നീങ്ങുന്ന അവർ കണ്ടു. അവർ ലോകത്തെ മുഴുവൻ അറിയിച്ചു, ജൂപ്പിറ്ററിനെ ഉൽക്ക അടിക്കാൻ പോകുന്നു. അവരതിന് പേര് കൊടുത്തു ജൂപ്പിറ്റർ ലെവി 9. അവരെന്തിനാണ് ആ പേര് കൊടുത്തതെന്ന് ചോദിച്ചാൽ അവരുടെ രണ്ടുപേരുടെ പേരെടുത്തു. എന്നാൽ സംഭവിച്ചത് എന്താണെന്നറിയാം, 1994 ഈ ഉൽക്ക ജൂപ്പിറ്ററിനോട് അടുക്കുന്നതിന് മുമ്പ് പൊട്ടിപ്പോയി. 21 കഷ്ണമായിട്ട് പൊട്ടിയത് അവർ കണ്ടു. 21 കഷ്ണമായി പൊട്ടിയിട്ട് 1 കഷ്ണം ജൂപ്പിറ്ററിൽ ചെന്ന് പതിച്ചു. ജൂപ്പിറ്ററിൽ ചെന്ന് പതിച്ചപ്പോൾ അതിൻ്റെ വലുപ്പം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗോളം പോലെയുള്ള 2 ഭൂമിയെ എടുത്തു വെക്കുവാനുള്ള ക്രേറ്റ് ജൂപ്പിറ്ററിനുണ്ടായി. അത്ര വലിയ വിള്ളല്. ഈ ഉൽക്ക 21 കഷ്ണമായി പൊട്ടി അത് പതിച്ചിട്ട് ആ ഒരു വിള്ളല് 2 ഭൂമിയെ എടുത്തു വെക്കുവാൻ വലുപ്പമുള്ള വിള്ളലായി മാറി. നമ്മൾ ചന്ദ്രന്റെ പടം കണ്ടിട്ടുണ്ട്. ചന്ദ്രന്റെ പടം നോക്കിയാൽ, ചില പടങ്ങൾ നോക്കിയാൽ അറിയാം, മസൂരിക്കല പോലെ ചന്ദ്രന്റെ പ്രതലം കാണാം. എന്താ കാരണമെന്നറിയാമോ? ഉൽക്കകൾ ചെന്ന് പതിച്ചതിന്റെ ഫലമായി ചന്ദ്രന്റെ മുഖത്തിൽ ഉണ്ടായ കുഴികളാണ്. ഈ അലക്സാണ്ടർ ടോൾമാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം നോഹയുടെ കാലത്തെ ജലപ്രളയം ദൈവകോപം കൊണ്ട് വന്നതല്ല, ഉൽക്ക ഭൂമിയിൽ പതിച്ചുകൊണ്ട് വന്നാണെന്ന് പറഞ്ഞു. അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുകയോ വേദപുസ്തകാര്യത്തിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും ജലപ്രളയമുണ്ടായെന്ന് വിശ്വസിക്കുന്നു. ജലപ്രളയമുണ്ടായെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിന് വിശദീകരണം കൊടുത്തു. ഈ ജൂപ്പിറ്ററിൽ ചെന്ന് അടിച്ചതുപോലെയുള്ള ഒരു ഉൽക്ക ഭൂമിയിൽ അടിച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ഈ ജലപ്രളയം ഉണ്ടായതെന്നെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ മധ്യത്തിൽ രണ്ടഭിപ്രായമുണ്ടായി. അതങ്ങനെയാണെന്നും അതങ്ങനെയല്ലെന്നും. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അതങ്ങനെ തന്നെയാണെന്ന് ശാസ്ത്രലോകം മിക്കതും സമ്മതിച്ചു. ഭൂമിയിൽ നോഹയുടെ കാലത്ത് ജലപ്രളയം സംഭവിച്ചത് ഇതുപോലുള്ളൊരു ഉൽക്ക അടിച്ചിട്ടാണെന്ന് ഇന്ന് ക്രിസ്ത്യൻ സയന്റിസ്റ്റുകൾ, ആസ്ട്രോണമേഴ്സും ഒക്കെ ജിയോളജിസ്റ്റുകളും ഏറിയ പങ്കും വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. വേദപുസ്തക വെളിച്ചത്തിൽ ഞാനും ചിലതൊന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഈ ഭൂമി ഒറിജിനലി 5-6 ഡിഗ്രി മാത്രമേ ചരിവുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അച്ചുതണ്ടിൽ 5-6 ഡിഗ്രി മാത്രമേ ചരിഞ്ഞു നിന്നുള്ളൂ. ഈ ഭീമമായ ഉൽക്ക നോഹയുടെ കാലത്ത് എന്ന് അടിച്ചപ്പോൾ അതടിച്ചിരിക്കുന്നത് പറയുന്നത് പസഫിക് സമുദ്രത്തിൻ്റെ അടിയിൽ, പസഫിക് ബ്രേസ് എന്ന് പറയുന്ന ആ വലിയ കുഴി അങ്ങനെ ഉണ്ടായെന്നാണ്. അടിച്ചതിൻ്റെ ഫലമായി അവിടെ താണുപോയി മാത്രമല്ല, 18 ഡിഗ്രി കൂടെ ഭൂമി ചരിഞ്ഞുപോയി. ഭൂമിക്ക് അതുകൊണ്ട് ഇന്ന് 23-24 ഡിഗ്രി ചരിഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. 5-6 ഡിഗ്രി ചരിഞ്ഞു നിന്ന ഭൂമി 18 ഡിഗ്രി കൂടെ ചരിഞ്ഞ് 23 ഡിഗ്രിയിലേക്ക് ചരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ 1000 വർഷം വരെ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ആയുസ് 120 വയസ്സായിട്ടൊക്കെ കുറയുന്നു. ഭൂമിയിൽ ജീവസന്ധാരണമായ പലതിനും കുറവുകൾ വന്നു. ഭൂമിയിൽ പല വ്യത്യാസങ്ങൾ വന്നു. അത് കടന്നു പോകട്ടെ. എന്നാൽ ഈ ഭൂമിയിൽ ഈ ഉൽക്ക വന്ന് പതിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 7:11 7:11 നോക്കിയാൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു, നോഹയുടെ ആയുസ്സിന്റെ 60-ആം സംവത്സരം 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ വീട്ടിൽ ചെന്ന് നോക്കണം. The same day, the fountain of the great deep burst open. ഭൂമിയുടെ അടി പൊട്ടി തുറന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. The fountain of the great deep burst open. അത് പൊട്ടിത്തെറിച്ചെന്ന് മാത്രമല്ല, അന്ന് തന്നെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. Same day. ക്രിസ്ത്യൻ സയന്റിസ്റ്റുകൾ പറയുന്നു ഇത്ര ഭീമമായ ഈ ഉൽക്കയൊക്കെ വരുന്നത് 30,000-75,000 മൈൽ വേഗത്തിലാണ്. അതിൻ്റെ ഫോഴ്സ് ഒന്ന് ആലോചിക്കണം. എത്രയോ കോടി TNT ഒന്നിച്ച് പൊട്ടിക്കുമ്പോൾ, ന്യൂക്ലിയർ ബോംബുകൾ ഒന്നിച്ച് പൊട്ടിക്കുമ്പോൾ ഉള്ള ശക്തിയാണ് ഈ 1 കിലോമീറ്ററൊക്കെയുള്ള ഒരു ഉൽക്ക വന്ന് അടിക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് വന്ന് അടിച്ചപ്പോൾ ഈ ഭൂമി എന്ന ഗോളം ചരിഞ്ഞെന്ന് മാത്രമല്ല, ആഴിയുടെ ഉറവുകൾ പൊട്ടിപ്പിളർന്ന് അവിടെ നിന്ന് തെറിച്ച കഷണങ്ങൾ ആകാശത്ത് എന്ന്, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നിട്ട് അവിടെ ശേഖരിച്ച വെള്ളങ്ങളും അന്ന് തന്നെ ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നു. അങ്ങനെ അത് സംഭവിച്ചെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നാം ഒന്ന് മനസ്സിലാക്കണം. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും. As it was in the days of Noah. നോഹയുടെ കാലത്തിൽ സംഭവിച്ച പോലെ തന്നെ നോഹയുടെ കാലത്ത് ഇതാണ് സംഭവിച്ചതെങ്കിൽ ഇന്ന് പത്രങ്ങളിൽ കൂടെ ശാസ്ത്രജ്ഞന്മാർ ഇന്ന ദിവസം ഭൂമി അവസാനിക്കും, അവർ കണ്ടുപിടിച്ച ഉൽക്കമെന്ന് ഭൂമിയിൽ അടിച്ച് ഭൂമിയിൽ തകർച്ച സംഭവിക്കും, ഭൂമിയുടെ മനുഷ്യവർഗത്തിന് അന്ത്യം കുറിക്കുമെന്നവർ പറയുമ്പോൾ ദൈവപുത്രൻ പറഞ്ഞതോർക്കണം, as it was in the days of Noah. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും. നോഹയുടെ കാലത്ത് അങ്ങനെ, ലൂക്കോസിന്റെ സുവിശേഷം 17:26 നമ്മളത് വായിക്കും, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും. പല കാര്യങ്ങൾ ആവിധത്തോളം ബന്ധത്തിലുണ്ടെങ്കിലും നോഹയുടെ കാലത്ത് ജലപ്രളയം സംഭവിച്ചത് ആവിധമാണെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെങ്കിൽ ഭൂമിയിൽ എങ്ങനെ ഉൽക്ക പതിക്കുമോ, അതാണ് ഇനിയത്തെ വിഷയം. ഭൂമിയിൽ എങ്ങനെ ഉൽക്ക പതിക്കുമോ, ഉൽക്ക പതിക്കുമെന്നുള്ള വാക്യങ്ങൾ ഞാൻ അങ്ങെടുക്കാം. ഭൂമിയിൽ ഉൽക്ക പതിച്ചാൽ സുനാമി ഉണ്ടാകുമെന്ന് പത്രങ്ങളിൽ വന്നത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഭൂമിയിൽ അങ്ങനെ സംഭവിക്കും. വെളിപ്പാട് പുസ്തകം 6:13. വെളിപ്പാട് പുസ്തകം 6:13 നോക്കിയാട്ടെ, അവിടെ നമ്മൾ വായിക്കുന്നു, അത്തിക്കായി പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. നക്ഷത്രങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് മീറ്റോസ് വീണെന്ന, ഒരു പഴുത്തു നിൽക്കുന്ന അത്തിപ്പഴം പഴുത്തു നിൽക്കുന്ന വൃക്ഷത്തെ കുലുക്കുമ്പോൾ ആ അത്തിപ്പഴങ്ങൾ വീഴുന്നത് പോലെ പ്രവാചകൻ കാണുന്നു, യോഹന്നാൻ കാണുന്നു, ഉൽക്കകൾ നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് ഭൂമിയിൽ വീഴുന്നു. രണ്ടാമത്തെ വാക്യം യേശുക്രിസ്തു പറഞ്ഞത് എടുക്കാം, മത്തായിയുടെ സുവിശേഷം 24:29. ആ കാലത്ത് കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. വിശ്വസിക്കാമോ, ദൈവത്തിന്റെ പുത്രനാണ് പറഞ്ഞത്, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. ശാസ്ത്രജ്ഞന്മാർ ഇന്ന് വീഴും വീഴും, ഭൂമിക്ക് അന്തം വരുന്നു, അപകടം വരുന്നു, മനുഷ്യവർഗത്തിന്റെ വംശത്തിന് നാശം സംഭവിക്കും, ഇന്ന ഡേറ്റിൽ സംഭവിക്കുമെന്ന് പറയുമ്പോൾ മാത്രമല്ല സുനാമി ഉൽക്ക ഭൂമിയിൽ പതിച്ചാൽ, സമുദ്രത്തിൽ പതിച്ചാൽ വീണ്ടും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ആകാശത്തിന്റെ ശക്തി ഇളകിയിട്ട് നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് ഭൂമിയിൽ വീഴും. വീണ്ടും എടുക്കാം, യെശയ്യാപ്രവചനം 34:4. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശം ഒരു ചുൽ പോലെ ചുരുണ്ടു പോകും, അതിലെ സൈന്യമൊക്കെ ഈ മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെ, അത്തിവൃക്ഷത്തിന്റെ കായ് വാടി പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞു പോകും. ആകാശത്തിന്റെ സൈന്യങ്ങൾ അത്തിക്കായ് വീഴുന്ന പോലെ വീഴും. എന്താ സംഭവിക്കുന്നത്, എന്താ ഈ പറയുന്നത്? അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ ഹോസ്റ്റ് ഓഫ് ഹെവൻ ഷാൽ ബി ഡിസോൾവ്ഡ്, ആകാശത്തിന്റെ സൈന്യങ്ങൾ ഡിസോൾവ്ഡ് ആകും. ലളിതമായി ഞാൻ പറയാം, ഇന്ന് ലോകത്തിലുള്ള ശക്തിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും മിലിറ്ററി സാറ്റലൈറ്റുകൾ ആകാശത്ത് കറങ്ങുന്നുണ്ട്. സാദം ഹുസൈനെ കുവൈറ്റിൽ നിന്ന് ആട്ടിപ്പായിക്കുവാൻ അമേരിക്ക വന്നപ്പോൾ ഇലക്ട്രോണിക് വാറായിരുന്നു, അവരയച്ച ടോം ഹോക്ക് മിസൈലുകളൊക്കെ സമുദ്രത്തിൽ കിടക്കുന്ന കപ്പലുകളിൽ നിന്ന് തൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ ആകാശത്തുള്ള അവരുടെ സാറ്റലൈറ്റുകൾ ആ മിസൈലുകളെ, ടോം ഹോക്ക് മിസൈലുകളെ നിയന്ത്രിച്ച് മലയുണ്ടെങ്കിൽ കിളന്നു വന്ന്, കെട്ടിടമുണ്ടെങ്കിൽ മാറിപ്പോയി, അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് വന്ന് വാതിലിൻ്റെ അകത്തുകൂടെ ആ മിസൈൽ കയറി അവർ പറയുന്നിടത്ത് ചെന്ന് പൊട്ടിയതിൻ്റെ കാരണം ആകാശത്തിലെ സൈന്യങ്ങൾ അവരുടെ മിലിറ്ററി സാറ്റലൈറ്റുകൾ അതിനെ നിയന്ത്രിച്ചത് കൊണ്ടാണ്. ഒരു സൈന്യത്തിൻ്റെ മൂവ്മെന്റ് മുഴുവൻ സാറ്റലൈറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, കപ്പലുകളുടെ മൂവ്മെന്റുകൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ സൈന്യങ്ങളുടെ വലിയ ഒരു സമൂഹം ആകാശത്തിന്റെ മുകളിലുണ്ട്. 1978 മാത്രം 112 മിലിറ്ററി സാറ്റലൈറ്റുകൾ ആകാശത്തിൽ തൊടുത്തുവിട്ടു. 1978 മാത്രം. അന്ന് 78 കണ്ടുപിടിച്ചു, ശക്തമായ ബയോനോക്കുലേഴ്സ് കൊണ്ട് കണ്ടുപിടിച്ചു, 4778 മിലിറ്ററി സാറ്റലൈറ്റുകൾ ആകാശത്തുണ്ടെന്ന്. 1978 മാത്രം അന്ന് 4778 മിലിറ്ററി സാറ്റലൈറ്റുകൾ ആകാശത്തുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ ശേഷം ആയിരക്കണക്കിന് എണ്ണം പോയിട്ടുണ്ട്. ഇത് ആളുകളെ അറിയിച്ചിട്ടല്ല വിടുന്നത്. എന്നാൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന പോലെ ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെ അവിടെ നിന്നൊന്ന് മാറ്റുമ്പോൾ ആകർഷണ വലയങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ മൂലം എന്ത് സംഭവിക്കുന്നു? അത്തിക്കായ് പൊഴിഞ്ഞിട്ട് കായ് ഉതിർക്കുന്നത് പോലെ അത് ഭൂമിയിൽ പടുപട വീഴും, ആകാശത്തിൻ്റെ സൈന്യങ്ങളെല്ലാം വീഴും. ഇന്നെന്താ വീഴാത്തത്? അങ്ങനെയാണെങ്കിൽ ഇന്നെന്താ വീഴാത്തത്? അത് വായിച്ചപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ ആരാധിക്കണമെന്ന് തോന്നിപ്പോയി. ഇന്ന് വീഴാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. അത് നമ്മൾ വളരെ ലാഘവബുദ്ധിയോടെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ഉൽപ്പത്തി പുസ്തകം 1:6 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്: ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാക്കി. ഒരു വിധാനം, എ ഫേർമമെന്റ്. എന്താണ് ഈ ഫേർമമെന്റ്? 19 എടുക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആ ഫേർമമെന്റിന് എന്തോ പ്രത്യേകതയുണ്ട്. അത് ദൈവത്തിന്റെ കൈവരുതനെ വിളിച്ചു പറയുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം, ദ ഫേർമമെന്റ് ഓഫ് ദ ഹെവൻ, അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ ഈ ആകാശത്തിന്റെ മുകളിലുള്ള ഒരു പ്രതലം, അതായത് നാം ജീവിക്കുന്ന ഭൂമിക്ക് മുകളിലുള്ള വെള്ളത്തിനും വെള്ളത്തിനും മധ്യേയുള്ള വിധാനം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിക്കും ആ മുകളിലുണ്ടായിരുന്ന വെള്ളത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ പേരാണ് വിധാനം. നിങ്ങൾക്കറിയാമോ അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്? നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് 1600 ഉയരത്തിൽ, അത്രയും ഉയരത്തിൽ വായുമണ്ഡലമാണ്. 1600 കഴിയുമ്പോൾ ആ വായു ശൂന്യതയിലേക്ക് മാറുകയാണ്. ഭൂമിയെ ഒരു പുതപ്പ് പോലെ 1600 ആ വായു കൊണ്ട് ദൈവം പുതപ്പിച്ചപ്പോൾ അതിൻ്റെ പേരാണ് ഫേർമമെന്റ്, അല്ലെങ്കിൽ വിധാനം. ഇതൊരു പുതപ്പാണ്. പുതപ്പാണെന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ഈ ഫേർമമെന്റ് ആകാശത്ത് നിന്ന് ഉൽക്കകൾ ഇന്നും ഭൂമിയിൽ വീഴുന്നുണ്ട്. ഭൂമിയിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 2 ഉൽക്കകളും പാറക്കഷണങ്ങളും ഓരോ ദിവസവും ഭൂമിയിൽ പതിക്കുന്നുണ്ട്. 2 കഷണങ്ങൾ ഓരോ ദിവസവും, ഡെയിലി ഇവൻസ് ആണെന്ന്. 2 പാറക്കഷണങ്ങൾ ഈ ആകാശത്തിൽ വീണ് ഭൂമിയിൽ വരാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 1600 കനമുള്ള ഫേർമമെന്റിൽ അത് പ്രവേശിക്കുമ്പോൾ വായുവുമായിട്ട് ഉരസി ചൂട് വർദ്ധിച്ച് ഒരു തീപ്പെട്ടി ഇങ്ങനെ ഉരസി കത്തിക്കുന്ന പോലെ ആ ഉൽക്കകളെല്ലാം വായുവിൽ അത്ര സ്പീഡിൽ 30,000 miles മറ്റും വേഗത്തിൽ അത് പാഞ്ഞു വരുമ്പോൾ അത് കത്തിച്ചാരമായി ചാമ്പലായി പോകുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ പതിക്കുന്ന ദൂരത്തിലെത്തുന്ന ചിലതിനെ വാൽനക്ഷത്രങ്ങൾ പോലെ നാം കാണുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത്? ഈ ആകാശ വിധാനമുള്ളത് കൊണ്ടാണ്. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ഈ ആകാശ മണ്ഡലത്തെ ശാസ്ത്രലോകം 4 തിരിച്ചു: ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ആകാശത്തിൽ നിന്ന് 4 തട്ടുകൾ ഉണ്ടെന്ന്, ഈ ഫേർമമെന്റിനുണ്ടെന്ന് അവർ പറയുന്നു. എന്നാൽ എന്നെ അവിടെ അത്ഭുതപ്പെടുത്തിയ വിഷയം, ഈ 1600 എങ്ങനെയാ ഈ വായു ഇങ്ങനെ കൃത്യമായിട്ട് നിർത്തിയിരിക്കുന്നത്? ഈ കൃത്യം 1600 എന്തുകൊണ്ടാണ് ദൈവം നിർത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? ഭൂമിയുടെ വലിപ്പം ദൈവം ഇങ്ങനെ ആക്കിയുണ്ട്. ഉദാഹരണമായിട്ട്, ഭൂമിയുടെ വലിപ്പം ചന്ദ്രന്റെ വലുപ്പമായിരുന്നെങ്കിൽ ഈ ഫേർമമെന്റിന്റെ വലുപ്പം ഇതിലും വളരെ വർദ്ധിച്ചേനെ. ആകർഷണ വലയം കുറഞ്ഞിട്ട് വളരെ വർദ്ധിച്ച് മനുഷ്യന് വാസയോഗ്യമല്ലാതെ ഭൂമിയെ തീർത്തേനെ. വേണ്ട, സൂര്യന്റെ വലുപ്പം ഭൂമിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിയുടെ മുകളിലുള്ള ഫേർമമെന്റ് 4 miles മാത്രമേ കാണുകയുള്ളൂ. കാരണം സൂര്യന്റെ വലുപ്പം വരുമ്പോൾ ആകർഷണ വലയം കൂടി വായുവിനെ താഴോട്ട് കൂടുതൽ വലിക്കുമ്പോൾ ഈ ഫേർമമെന്റ് 4 miles കരുകയുള്ളൂ. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇവിടെയുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് പ്രഷർ കൂടിയിട്ട് നമുക്കൊക്കെ എത്ര വലുപ്പം കണ്ടേനെന്നറിയാമോ? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, മനുഷ്യനൊരു അണ്ണാന്റെ വലുപ്പം കണ്ടേനെ. മനുഷ്യനൊക്കെ ഒരണ്ണാന്റെ വലുപ്പത്തിൽ ജീവിച്ചേനെ. ഭൂമിക്ക് ഒരു സൂര്യന്റെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ഭൂമിക്ക് ചന്ദ്രന്റെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആനയുടെ വലുപ്പമായേനെ. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ പുറകിലുള്ള ദൈവം എത്രയോ ജ്ഞാനിയാണ്. ഈ ദൈവം ആരാണ്? ഈ ആകാശമണ്ഡലം ഈ ഫോമമെന്റ് അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. മനുഷ്യന് വാസയോഗ്യമായി 1600 കിലോമീറ്റർ ഉയരത്തിൽ വായുവിനെ പിടിച്ചു നിർത്തുവാൻ ജീവസന്ധാരണമായ കാര്യങ്ങൾ, അത് കൂടുകയോ കുറയോ ചെയ്തിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയനെ, കൃത്യമായ അളവിൽ മനുഷ്യന് വായുവും ആ ജലാംശങ്ങളും കണികളും പിടിച്ചു നിർത്തുവാൻ ഉതകുന്ന വിധത്തിൽ ഭൂമിയുടെ വലിപ്പത്തെ ദൈവം അതുപോലെ ക്രമീകരിച്ചത് കൊണ്ട് മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നു. ഓ ഗോഡ്, ഹൗ ഗ്രേറ്റ് യു ആർ. ദൈവമേ, നീ എത്ര വലിയവനാണ്, നിന്റെ ജ്ഞാനം എത്ര വലുതാണ്. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ ഇതിന് 4 തട്ടുകളുണ്ടെന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവം ഒരു കാര്യം ചെയ്യും പീഡന കാലഘട്ടത്തിൽ. ഇന്ന് ഭൂമിയിൽ ഇത് വീഴാത്തതിന്റെ കാരണം ഈ ഫേമമെന്റ് ഉള്ളത് കൊണ്ടാ. ഇത് ദൈവത്തിന്റെ കൈവേലയാണ്, അത് അവന്റെ മഹത്വം വിളിച്ചു പറയുന്നുവെന്ന് വചനം പറയുമ്പോൾ ആ മഹത്വമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞത് നോക്കുക, ഈ 4 തട്ടുള്ള ആകാശമണ്ഡലത്തിൽ ചിലതിനോട് ദൈവം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. യെശയ്യാപ്രവചനം 34:4 ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശം ഒരു ചുരുൾ പോലെ ചുരുണ്ടു പോകും. 4 തട്ടുള്ള ആകാശത്തിന്റെ തട്ടുകളെ ദൈവം ചുരുട്ടി മാറ്റും. 2 വെളിപ്പാട് പുസ്തകം 6:14 യെശയ്യാവ് മറിക്കരുത്. യെശയ്യാവ് വെളിപ്പാട് പുസ്തകം 6:14 Revelation 6:14 പുസ്തകച്ചുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോകും. ആകാശം മാറുമെന്ന് പറയുന്നത് ഈ ഫേമമെന്റ് ആണ്, ഈ ആകാശമണ്ഡലമാണ്. ഒരു പുസ്തക ചുരുൾ പോലെ ചുരുട്ടും. യെശയ്യാപ്രവചനം 51:6 യെശയ്യാപ്രവചനം 51:6 നിങ്ങൾ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ, ആകാശം പുക പോലെ പോയിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്തോ വാക്യമാ, ദൈവം ആകാശത്തെ ചുരുട്ടുമ്പോൾ മനുഷ്യൻ കൊതുക് പോലെ ചത്തുപോകും. ദേഹത്ത് കൊതു വന്നിരിക്കുകയാണെങ്കിൽ ഒരടി കൊടുക്കും, അതങ്ങ് ചത്തുപോകും. ദൈവം ഈ ആകാശത്തിന്റെ ചുരുള് ചുരുട്ടുമ്പോൾ, ഈ ഫേമമെന്റിന്റെ തട്ടുകളെ ചുരുട്ടി മാറ്റുമ്പോൾ, ആകാശമണ്ഡലത്തിൽ 2 കോടി ഉൽക്കകൾ ആകാശത്ത് വീഴുന്നത്, ഭൂമിയിൽ പതിക്കാതിരിക്കുന്നത് ദൈവം ഈ ഫേമമെന്റ് ക്രമീകരിച്ചുകൊണ്ടാണ്. എന്നാൽ പീഡന കാലഘട്ടത്തിൽ സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ യഹോവയുടെ ഉഗ്രകോപ ദിവസത്തിൽ, നീ ഇത്രയും നാളും ഞാൻ തന്ന നന്മ കൊണ്ടല്ലേ ജീവിച്ചത്, ഞാൻ ഇതിനെ ഒന്ന് മാറ്റി കാണിച്ചു തരാം, ആ ഫേമമെന്റിനെ ഒന്ന് മാറ്റുമ്പോൾ ആണ് വചനത്തിൽ വായിക്കുന്നത്, അത്തിക്കായ് വീഴുന്ന പോലെ ഇങ്ങോട്ട് വീഴും, ഇത് വന്ന് ഒരുത്തന്നെ മണ്ടയ്ക്ക് ഒരെണ്ണം വീണാൽ കൊതുക് ചാകുന്ന പോലെ അങ്ങ് ചത്തുപോകും. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് വീഴുമ്പോൾ കൊതുക് ചത്തുപോകുന്ന പോലെ മനുഷ്യൻ ചത്തുപോകും. മനുഷ്യൻ മരിക്കുന്നത് കൊതുക് ചാകുന്ന പോലെ ചാകും. മനുഷ്യൻ ഇന്ന് തന്റേടികളായി ദൈവത്തെ വെല്ലുവിളിച്ച്, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, അവന്റെ മുകളിൽ അവനെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു പുതപ്പ് പോലെ ഭൂമിയെ അവന്റെ കൈവേലയുടെ പ്രവൃത്തിയായ ഫേമമെന്റ് കൊണ്ട് അവൻ വാസ്തവത്തിൽ പുതപ്പിച്ച് മനുഷ്യനെ അവൻ സൂക്ഷിക്കുമ്പോൾ, അവന്റെ നന്മയെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ, റോമാലേഖന 2 അധ്യായത്തിൽ വായിക്കുന്നു, നിന്നോട് കാണിക്കുന്ന ദീർഘക്ഷമതയ നിന്നെ മാനസാന്തരാക്കി നടത്തുന്നുവെന്നറിയാതെ നീ അവന്റെ കോപം വെളിപ്പെടുന്ന ദിവസത്തിലേക്ക് നീ ക്രോധം ചരിതിച്ചു വെക്കുകയാണ്. ഒന്നുകിൽ ദൈവം കാണിക്കുന്ന ദീർഘമായ ക്ഷമ കരുണ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തും, അല്ലെങ്കിൽ നിനക്ക് തന്നെ നീ കോപം ചരിതിച്ചു വെക്കുന്ന ഒരു ദിവസത്തിലേക്ക് നീ ആ കോപം ചരിതിച്ചു വെക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ വീണ്ടും പറയട്ടെ, ഈ ഉൽക്കകൾ ഭൂമിയിൽ പതിക്കും, പതിച്ചാൽ സമുദ്രത്തിൽ വീണാൽ സുനാമി ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. ഭൂമിയുടെ അടിസ്ഥാനം ഇളകിയാൽ സുനാമി ഉണ്ടാകുമെന്ന് പറഞ്ഞു. 1 മൈൽ നീളമുള്ള 1 ഉൽക്ക ഭൂമിയിൽ പതിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ 3D പിക്ചർ ഉപയോഗിച്ച് അവര് വലിയൊരു കമ്പ്യൂട്ടറിൽ അവർ പഠനം നടത്തി. ഞാനതിനെ കുറിച്ച് ഡീറ്റെയിൽ കുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അവര് പഠനം നടത്തി 3D പിക്ചറില്, വലിയ കമ്പ്യൂട്ടറിൽ അവർ പഠനം നടത്തിയപ്പോൾ, അതിൻ്റെ ഇമ്പാക്റ്റ് അറിയുവാനായിട്ട് അവര് പഠനം നടത്തിയപ്പോൾ, 1 മൈൽ നീളമുള്ള 1 ഉൽക്ക ഭൂമിയിൽ 45° ആംഗിളിൽ വന്ന് പതിച്ചാൽ ആ പതിക്കുന്ന എനർജി 15 മില്യൺ ഹിരോഷിമയിലെ ബോംബ് ഒന്നിച്ചു പൊട്ടുന്ന പവറായിരിക്കും. എന്ന് പറഞ്ഞാൽ 150 ലക്ഷം ഹിരോഷിമയിലെ ബോംബുകൾ ഒന്നിച്ചു വെച്ച് പൊട്ടിച്ചാൽ എന്ത് ശക്തിയായിരിക്കും? അത്ര ശക്തി ഉണ്ടാകും. 1 മൈൽ നീളമുള്ള ഒരു ഉൽക്ക 45 ഡിഗ്രി ചരിഞ്ഞ് സമുദ്രത്തിൽ വന്ന് പതിച്ചാൽ. എന്നിട്ട് അവർ പറഞ്ഞു അവിടെ കൊണ്ട് തീരുകയല്ല, സമുദ്ര ജലം 300 അടി കിളരത്തിൽ ഉയർന്ന് ഭൂമിയിൽ വരും. 300 അടി. ഇത് സുനാമി സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുതി വെച്ചതാണ്, എൻ്റെ നോട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. സുനാമി സംഭവിച്ചപ്പോൾ 30-40 അടിയെ കിളർന്നുള്ളൂ. 1 മൈൽ ഉള്ള ഒരു ഉൽക്ക ഭൂമിയിൽ പതിച്ചാൽ 300 അടി കിളരത്തിൽ സമുദ്രജലം ഉയരുമെന്ന് 3D പിക്ചർ ഉപയോഗിച്ച് വലിയ കമ്പ്യൂട്ടറിൽ പഠനം നടത്തിയപ്പോൾ, ഈ രാത്രി വീണ്ടും പറയട്ടെ, സുനാമി ആവർത്തിക്കപ്പെടും. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകും, ഉൽക്കകൾ ഭൂമിയിൽ പതിക്കും. മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ, ജെറമ്യാവിൽ നമ്മൾ വായിച്ച പോലെ അതിനോട് തുലനം പറയുവാനില്ലാത്ത വിധത്തിൽ അത്ര ഭീകരമായ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കും. ഉൽക്കകൾ പതിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു മൂവി എടുത്ത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലോകത്തിൽ ടെലിവിഷനുകളിലും മറ്റും PBS, അതായത് പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം, അതുപോലെ NBC മുതലായവർ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ച് അവരോട് ഇൻ്റർവ്യൂ ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ്സ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നത് അവർ അവതരിപ്പിച്ചപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് അത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയാണ്. അവർ പറഞ്ഞ വാക്കുകളാണ് scientists around the world validating the inevitability that the earth will be impacted again. ലോകത്തിൽ വീണ്ടും ഉൽക്കകൾ പതിക്കുമെന്ന് അവർ ഒരുപോലെ പ്രഖ്യാപിച്ചപ്പോൾ പണമുണ്ടാക്കാൻ ഹോളിവുഡിൽ നിന്ന് 2 സിനിമ പുറത്തിറക്കി. ആ സിനിമയുടെ പേരാണ് ഡീപ്പ് ഇമ്പാക്ട് എന്നും അർമ്മഗെഡോനും. അതൊന്ന് എടുത്ത് കണ്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡീപ്പ് ഇമ്പാക്റ്റും അർമ്മഗെഡോൻ, ഇത് കണ്ടാൽ അറിയാം ഇത് എന്തുവാ സാധനമെന്ന്. ഇത് അർമ്മഗെഡോൻ TVയിൽ വരുന്നെന്ന് കണ്ടോണ്ട് ഞാൻ ഇതിരുന്ന് ശ്രദ്ധിച്ചു. ഈ ഭൂമിയിലോട്ട് വരുന്ന ഉൽക്ക അത് നശിപ്പിക്കുവാൻ റോക്കറ്റിൽ ശാസ്ത്രജ്ഞന്മാർ പോയി. ആറ്റം ബോംബ് വെച്ച് പൊട്ടിക്കുന്നതാണ് ആ സിനിമയുടെ ഇത് വൃത്താന്തം. അത് വല്ലതും നടക്കുമോ? 30,000, 75,000 km/h വേഗത്തിൽ പാഞ്ഞു വരുന്ന ഉൽക്കയിൽ റോക്കറ്റിൽ പോയി ഇറങ്ങി അത് പൊട്ടിച്ചു കളയാനോ? സ്വർഗത്തിലെ ദൈവം പറയുന്നു ഒരെണ്ണമല്ല വരുന്നത്, അത്തിക്കായ് ഉതിർത്തിട്ട് കായ് ഉതിർക്കുന്ന പോലെ 4 വശത്തുനിന്നും വീഴുക. എത്ര ശാസ്ത്രജ്ഞന്മാർ പോകും മുകളിലോട്ട്? മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ട എബ്രഹാം തോമസ് അങ്കിള് അറിഞ്ഞോ അറിയാതെയോ നോട്ടീസ് അടിച്ചപ്പോൾ, തൻ്റെതായ വാചകങ്ങൾ എഴുതിയപ്പോൾ താൻ എഴുതി വെച്ചു, സുനാമി മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ അനേകർ രക്ഷപ്പെട്ടേനെന്ന്. ഈ രാത്രിയിൽ ധൈര്യത്തോടെ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു സുനാമി ഒന്നുമില്ല. ആറ്റം ബോംബിന്റെ മുന്നൽ മാലപ്പടക്കം പോലെയുള്ളതേ സംഭവിച്ചിട്ടുള്ളൂ. ഭീമമായത് ഭൂമിയിൽ വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ശാസ്ത്രം വളർന്നപ്പോൾ അത് സംഭവിക്കുമെന്നുള്ളത് കൂടുതൽ വെളിപ്പെടുത്തി. ഞാനൊന്നുകൂടെ പറയട്ടെ, സുനാമി സംഭവിച്ചപ്പോൾ ഒരു ഗുണമുണ്ടായി, മരിച്ചവരെക്കാട്ടിൽ അധികം ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അവരെ കുഴിച്ചിടുവാനും അവർക്ക് സഹായം ചെയ്യുവാനും മനുഷ്യൻ അതിൽ കൂടുതൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സുനാമി വരുമ്പോൾ ജെറമ്യാപ്രവചനം 25:33 നോക്കിയേ. ജെറമ്യാവ് 25:33 ദൈവത്തിന്റെ കോപദിവസമാണ്. അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണുകിടക്കും. അവരെ കുറിച്ച് ആരും വിലപിക്കുകയില്ല, അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അവർ നിലത്തിന് വളമായി തീരും. സുനാമിയിൽ മരിച്ചവരെ കുഴിച്ചിടുവാൻ ജീവനോടെ മനുഷ്യനുണ്ടായിരുന്നു. സുനാമിയിൽ മരിച്ച കുടുംബങ്ങൾക്ക്, അവർക്ക് ശേഷിക്കുന്നവർക്ക് സഹായം എത്തിക്കുവാൻ മനുഷ്യന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വചനത്തിൽ രേഖപ്പെടുത്തി ദൈവത്തിന്റെ സുനാമി വരുമ്പോൾ ഭൂമിയുടെ നിഹിതന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കിടക്കും. അവരെ എടുത്ത് കുളിച്ചിടുവാൻ ആളുകൾ കാണില്ല. അവർ ഭൂമിയുടെ വളമായി മാറും. അവരെ കുളിച്ചിടുവാൻ ആളുകളില്ല, അവരെ കുറിച്ച് വിലപിക്കുവാൻ ആളുകളില്ല. സുനാമി സംഭവിച്ചപ്പോൾ പത്രങ്ങളിൽ കണ്ട ചിത്രങ്ങളൊക്കെ കരയുന്ന കണ്ണുകളാണ്. മനുഷ്യൻ അവരുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടപ്പോൾ, വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ കരയുന്ന കണ്ണുകളാണ് വാസ്തവത്തിൽ നമ്മൾ കണ്ട ചിത്രങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു അന്ന് കരയാനും ആളില്ലായിരിക്കും. കരയാനും കാണില്ല, കുഴിച്ചിടാനും കാണില്ല. ഭൂമിയുടെ അറ്റം മുതൽ ഇന്ന് സംഭവിച്ചത് ഇന്ത്യയുടെയും സുമാത്രയുടെയും ശ്രീലങ്കയുടെയും മറ്റും തീരങ്ങളിൽ മരിച്ചിട്ടേയുള്ളൂ. എന്നാൽ വചനത്തിൽ പറയുന്നു, ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ദീഹിതന്മാർ മരിച്ചു കിടക്കും. അവരെ കുഴിച്ചിടുവാൻ ആരുമില്ല, അവരെ കുറിച്ച് വിലപിക്കുവാനും ആരുമില്ലായിരിക്കും. എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഭൂമിക്ക് ഈറ്റുനോവ് കിട്ടി. റോമലേഖനത്തിൽ വായിക്കുന്ന പോലെ ഈറ്റുനോവോടല്ലോ ഭൂമി ഞെരുങ്ങുകയാണ്. പാപത്തിന്റെ ഖനം മനുഷ്യന്റെ പാപത്തിന്റെ ഖനം ലോകത്തിന് വഹിപ്പാൻ കഴിയുന്നില്ലേ. എന്റെ കയ്യിൽ ഒരു പടം കിട്ടി, ഒരു ബുക്കിൽ ഒരു അലസിപ്പോയ കുഞ്ഞിനെ ഒരു പ്ലേറ്റിൽ കുക്ക് ചെയ്ത് വെച്ച് കഴിക്കുന്ന മനുഷ്യന്റെ ചിത്രം ഞാൻ കണ്ടു, എന്റെ കയ്യിലുണ്ട്. ഒരു ഫേറ്റസിന് $50-$70 കൊടുക്കണം തായ്ലൻഡിൽ. അത് വിലക്ക് മേടിച്ച് തിന്നുകയാണ്, ഹോട്ടലുകളിൽ വിളമ്പുകയാണ്. ഭൂമിയുടെ മേൽ അതിന്റെ പാപത്തിന്റെ ഭാരം ഖനമായി. പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന തലമുറ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, മനുഷ്യനെ തെറ്റിയൊഴിയുവാൻ നിവൃത്തിയില്ല. ഭൂമിയിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ദീർഘക്ഷമയും നിരസിക്കുമ്പോൾ അവന്റെ ക്രോധം വരുമെന്ന് പറഞ്ഞാൽ ചരിതച്ചു വെച്ച കോപം പൊട്ടിയൊഴുകും. അതിനോട് തുലനം ചെയ്യുവാൻ ഒന്നും കാണില്ലേ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ മുമ്പുകൂട്ടി പറഞ്ഞ സംഭവങ്ങൾക്ക് വേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തിന്റെ അടിസ്ഥാനങ്ങൾ, ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിച്ചു തുടങ്ങി. ഭൂമിക്ക് എന്ത് ഭവിക്കുമെന്ന് ഭയപ്പെടുമ്പോൾ വാനഗോള ശാസ്ത്രജ്ഞന്മാർ ഉൽക്കകൾ പതിക്കുമെന്ന് പറയുമ്പോൾ, അത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് അത് നടക്കുന്നത് വിളിച്ചു പറഞ്ഞു. ഈ കാലങ്ങളിൽ അത് കുറച്ചുകൂടെ വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രന്റെ വരവ് സമീപിച്ചു കഴിഞ്ഞു. കാലം അതിൻ്റെ അർത്ഥത്തിലെത്തി കഴിഞ്ഞു. നോഹയുടെ കാലം പോലെ മനുഷ്യനോട് ദൈവം പ്രസംഗിച്ച നോഹയുടെ കാലത്ത് മെതുശലഹ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഞാനത് വിശദീകരിക്കാതെ പറയട്ടെ, മെതുശലഹ് ജനിച്ചു. നോഹ പെട്ടകം ഒരുക്കുവാൻ തുടങ്ങി. മെതുശലഹ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ഹാനോക്കിന് ജനിച്ച മകൻ മെതുശലഹ്, അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ഹാനോക്ക് നടക്കുകയാണ്. അവൻ ഒരു സംസാര വിഷയമായി മാറി. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കണം. ന്യായവിധി കടന്നു വരണം. ജലപ്രളയം സംഭവിക്കും. ആളുകൾ ആദ്യം അത് ഗൗരവമായി എടുത്തു കാണും. കാലങ്ങൾ കഴിഞ്ഞു, അല്പം കൂടെ കഴിഞ്ഞപ്പോൾ മനുഷ്യനത് നിസ്സാരമായി കരുതി. മനുഷ്യനതിനെ അവഗണിച്ചു എന്നുള്ളത് ഒരു തെളിവ് ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം എടുത്തേ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം എടുത്തേ. ഒരു നീണ്ട പ്രസംഗത്തിന്റെ വിഷയമെങ്കിലും ഞാൻ ഒതുക്കി പറയുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞവരിപ്പുണ്ട് എന്റെ മുന്നൽ. അവരോടാണ് പ്രത്യേകം ഈ ഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കുക, 4-ാം അധ്യായം എടുത്താൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുക. കായീന്റെ വംശമുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം തുടങ്ങി. കായീൻ യഹോവയുടെ സ്ഥലം നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് പോവുകയാണ്. നോദ് ദേശത്ത് പാർത്തു. അവൻ ഉഴന്നു നടക്കുന്നു. കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണെന്ന് വചനം പഠിപ്പിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ 25-ാം വാക്യത്തിലെ ശേത്തിന്റെ വംശം എഴുന്നേൽക്കുകയാണ്. ദൈവിക കുടുംബം എഴുന്നേൽക്കുകയാണ്. ശേത്തിന്റെ വംശമുണ്ടായി. നോക്കുക, 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം തുടങ്ങി നിങ്ങൾ താഴോട്ട് വായിച്ചാൽ, പട്ടണം പണിയുന്നു, ഭാര്യമാരെ എടുക്കുന്നു, അവര് പാട്ടുകൾക്ക് പ്രാധാന്യത കൊടുക്കുന്നു, പശുപാലകന്മാരായി തീരുന്നു, ലോകത്തിൽ പലതും ഉണ്ടാക്കി നട്ടും വിറ്റും പണം സമ്പാദിച്ചും പണിതുയർത്തിയും പേരുണ്ടാക്കിയും. കായിന്റെ വംശം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ വിളിച്ചും ജീവിക്കുന്ന ശേത്തിന്റെ കുടുംബം. അവിടെ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നു, 26-ാം വാക്യത്തിൽ, ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ശേത്തിന്റെ വംശം വന്ന് ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. അവിടെ അവർ പണിയുന്നില്ല, വിറ്റുന്നില്ല, അവർ സമ്പാദിക്കുന്നതൊന്നും രേഖപ്പെടുത്തിയില്ല. ദൈവത്തെ വിളിച്ചു ജീവിക്കുന്ന ദൈവത്തിന്റെ വംശം. കായീന്റെ വംശവും ശേത്തിന്റെ വംശവും, ലോകത്തിന്റെ മനുഷ്യനും ദൈവത്തിന്റെ മനുഷ്യനും ദൈവത്തിന്റെ കുടുംബവും, ഈ രണ്ട് കുടുംബങ്ങൾ ഒരുപോലെ ജീവിച്ച് മുന്നോട്ട് പോയി. മെതുശലേഖം ജനിച്ചു, നോഹയും ജനിച്ചു, ശേത്തിന്റെ വംശത്തിൽ ജനിച്ചു. നോഹ പെട്ടകം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നീതിപ്രസംഗിയായ നോഹ പെട്ടകത്തിൽ കയറുവാൻ ആവശ്യപ്പെട്ടു. ആരൊക്കെ കയറി? ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, കായിന്റെ വംശം കയറിയില്ല, നമുക്കത് മനസ്സിലാക്കാം. ബട്ട് വേർ ഈസ് ദ ഡിസെൻഡൻസ് ഓഫ് സേത്ത്? ശേത്തിന്റെ വംശം എന്തുകൊണ്ട് കയറിയില്ല? ഈ രാത്രി ഒന്ന് ചിന്തിച്ചു വായിക്കേ. കായിന്റെ വംശം പെട്ടകത്തിൽ കയറിയില്ല, നമുക്കത് മനസ്സിലാക്കാം. ദൈവ കുടുംബത്തിന്റെ വംശം എവിടെ? യേശുക്രിസ്തു പറഞ്ഞില്ലേ, മനുഷ്യപുത്രന്റെ വരവിൽ ഇതുപോലെ സംഭവിക്കും. ദൈവിക ഭവനം, ശേത്തിന്റെ വംശം ലോകത്തിന്റെ വംശം പോലായി. പള്ളിയിൽ പോയേക്കാം, ഭക്തിയുടെ വേഷം കാണിച്ചേക്കാം, പക്ഷെങ്കിൽ പെട്ടകത്തിൽ കയറിയപ്പോൾ ശേത്തിന്റെ വംശമില്ല. തിരുവചനത്തിൽ വായിക്കുന്നു, അല്പജനം മാത്രം കയറി, എട്ട് പേർ. മനുഷ്യപുത്രന്റെ വരവിൽ അതുപോലെ നടക്കും. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തീയ സമൂഹം എന്നും പറഞ്ഞ് നടക്കുന്ന വലിയൊരു സമൂഹമുണ്ട്, ശേത്തിന്റെ വംശമുണ്ട്, എവിടെ പെട്ടകത്തിൽ അവർ എവിടെ കയറി? ഈ രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് തന്റെ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ പെട്ടകത്തിൽ കയറി എന്ന് പറഞ്ഞ പോലെ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു ചെറിയ സമൂഹം ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഏറിയ പങ്കും ഭൂമിയിൽ കൈവിടപ്പെടാൻ പോവുകയാണ്. ഭയപ്പെടുക, രക്ഷ ഉറപ്പു വരുത്തുക. ഈ രാത്രിയിലെ നിസ്സാര കാര്യമല്ലെന്ന് ഓർപ്പിക്കട്ടെ, ദൈവം ഒരിക്കലും മുന്നറിയിപ്പ് തരാതൊന്നും ചെയ്യില്ല. ദൈവം മുന്നറിയിപ്പ് തന്നുകഴിഞ്ഞു, തന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും തന്റെ ദാസന്മാരിൽ കൂടെ ഇതോ ആവർത്തിച്ച് ഓർപ്പിക്കുന്നു. വീണ്ടും വീണ്ടും ഇതിനെ തിരസ്കരിക്കുകയാണോ? ഞാൻ പറയട്ടെ, ഭൂമി പോലും കർത്താവിന്റെ വരവിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനൊരു അല്പ മിനിറ്റ് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലും ആ ഭൂമി ഉലുക്കത്തെ കുറിച്ചുള്ള ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം എന്നെന്റെ മനസ്സിൽ തോന്നി. ഞാൻ അതുകൂടൊന്ന് പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. സഖറിയാ പ്രവചനം 14-ാം അധ്യായം എടുത്താട്ടെ, യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി. സഖറിയാ പ്രവചനം 14-ാം അധ്യായം ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുവാൻ ഒരു മാപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ കൃത്യമായി ആ കാര്യങ്ങൾ നമുക്ക് കാണിപ്പാൻ സാധിക്കുമായിരുന്നു. ദൈവം അനുവദിച്ചാൽ ഇനി ഒരു മീറ്റിംഗ് ഇതുപോലെ ക്രമീകരിച്ചാൽ ഞങ്ങൾ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും കൂടെ മാത്രമേ വരികയുള്ളൂ. സഖറിയാ പ്രവചനം 14-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. 14-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അന്നാളിൽ അവൻ്റെ കാൽ എരിശിലേവിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും, ഒലിമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഒലിമല പിളർന്നു പോകും. നടന്ന സംഭവം ഞാൻ പറയുകയാണ്. 1927 ജൂലൈ 11 പലസ്തീൻ്റെ പ്രദേശത്ത് ഒരു ഭൂമി കുലുക്കമുണ്ടായി. പലസ്തീൻ്റെ പ്രദേശത്ത് സംഭവിച്ചിട്ടില്ലാത്ത അതിഭീകരമായൊരു ഭൂകമ്പം ഉണ്ടായി. ഗലീല കടൽ തുടങ്ങി ഈജിപ്തിൻ്റെ പ്രദേശം വരെ ഭൂമി അന്ന് വിറച്ചു, ഭൂമി കുലുക്കമുണ്ടായി. 1927 ജൂലൈ 11 ഈ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. ഒലിവുമലയുടെ അടിയിൽ ഒരു കിഴക്ക് പടിഞ്ഞാറായി വിള്ളൽ വീണ് കഴിഞ്ഞു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. 1927 ഭൂകമ്പമാണ്. അതിൻ്റെ ശേഷം അവർ പറഞ്ഞ ചില വാർത്തകളും ഞാൻ കുറിച്ച് എടുക്കുവാനിടയായി. അവർ പറഞ്ഞു ആ സ്ഥലത്തിനൊരു പേര് കൊടുത്ത്, ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് അപ്പെക്സ് ഓഫ് ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി സിസ്റ്റം. അപ്പെക്സ് ഓഫ് ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയ പിളർപ്പിന്റെ താഴ്വരയുണ്ടാക്കുന്ന ഒരു പ്രതലം. അങ്ങനെ ഈ ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്ന പ്രതലമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് ഭൂഖണ്ഡങ്ങൾ, രണ്ട് ഭൂമിയുടെ ഭാഗങ്ങൾ രണ്ട് വശത്തേക്ക് മാറുമ്പോൾ നടുക്കത്തെ വശം താണിട്ട് അവിടെ വലിയ നിരപ്പായ സ്ഥലമുണ്ടാകും. അങ്ങനെ ഭൂമിയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഈ ഒലിവുമലയുടെ പ്രദേശം അപ്പെക്സാണ്, ഈ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ മുനമ്പാണ്, അത് സംഭവിക്കുവാനുള്ള മുനമ്പാണ്. 27 സംഭവിച്ച ഭൂകമ്പത്തിന്റെ ഫലമായി റെഡ് ഡെഡ് സീ, അതായത് ചാവുകടലിന്റെ തീരത്ത് 15 മൈൽ വീതിയിൽ വിള്ളലും, ചെങ്കടലിന്റെ തീരത്ത് 100 മൈൽ വീതവും, ആഫ്രിക്കയുടെ പ്രദേശത്ത് ഈജിപ്തിന്റെ പ്രദേശത്തോട്ട് വരുമ്പോൾ 60 മൈൽ നീളത്തിലും ഭൂമിക്കടിയിൽ റിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ വലിയൊരു വിള്ളലുണ്ടായി. ആ വിള്ളലുണ്ടായിട്ട് അവർ പറയുന്നു അത് അതിൻ്റെ അപ്പെക്സാണ്. അവർ പറഞ്ഞത് രണ്ട് മലകൾ ഇങ്ങനെ മാറിപ്പോയാൽ അതിൻ്റെ നടുഭാഗം താഴോട്ട് പോകും, അതാണ് വാലി എന്ന് പറയുന്നത്. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയും 14:4 മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. നോക്കുക, ഇതാണ് റിഫ്റ്റ് വാലി സിസ്റ്റം. വടക്കോട്ടും തെക്കോട്ടും ഈ വാലികൾ, ഈ പർവ്വതങ്ങൾ ഇങ്ങനെ മാറിപ്പോകുമ്പോൾ, ഒരു പർവ്വതം വടക്കോട്ടും തെക്കോട്ടും മാറുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായി ആ വിള്ളലുണ്ടാകും. ശ്രദ്ധിച്ചേ, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അങ്ങനെയാണ്. ഈ മലകള് വടക്കോട്ടും തെക്കോട്ടും മാറിയാൽ കിഴക്കും പടിഞ്ഞാറുമായിട്ട് വിള്ളലുണ്ടാകും. അതുകൊണ്ടാണ് കിഴക്ക് പടിഞ്ഞാറായി റിഫ്റ്റ് വാലി സിസ്റ്റമാണ് പലസ്തീന്റെ അടിവാരം, അതിൻ്റെ അടിയിൽ വിള്ളലുണ്ടായി കഴിഞ്ഞു എന്ന് പറയുന്നു. എന്നാൽ ഇത് ഞാൻ കുത്തിയിരുന്ന് ശ്രദ്ധിക്കാൻ നോക്കി. ഇത് ഇത്രയും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ബാക്കി പിന്നെ എന്നെ ദൈവാത്മാവ് അങ്ങ് കൊണ്ടുപോയി. ഞാൻ അതിരുന്നു കൊണ്ട് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. യേശു ക്രിസ്തുവിൻ്റെ കാൽ ഒലിമലയിൽ കുത്തുമ്പോൾ, അത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അതെപ്പോഴാണെന്നറിയാമോ? ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ക്ലൈമാക്സിലാണ്. അത് നമ്മൾ ഒന്ന് വചനത്തിൽ പഠിച്ചു നോക്കിയാൽ, ഞാൻ പറയുന്ന വാക്കുകൾ കുറിച്ചു കൊള്ളുക, ഞാൻ അത് അധികം വിശദീകരിക്കാതെ പോവുകയാണ്. യെരുശലേം, അതായത് ഈ യെരുശലേമിൻ്റെ പടിഞ്ഞാറ് ഭാഗം മെഡിറ്ററേനിയൻ കടലാണ്, ബാക്കി 3 ഭാഗമാണ്. വചനം ശ്രദ്ധിച്ചാൽ അറിയാം, 3 ഭാഗവും സൈന്യങ്ങൾ വന്ന് വളയുകയാണ്. 3 ഭാഗങ്ങളും സൈന്യം വളയുക. അതിൻ്റെ കിഴക്ക് ഭാഗമാണ് ബൊസ്ര എന്ന് പറയുന്ന സ്ഥലം. കിഴക്ക് ഭാഗം ബൊസ്ര കിടക്കുന്നത് കിഴക്ക് ഭാഗമാണ്. അതിൻ്റെ യെശയ്യാപ്രവചനം 63 ആദ്യത്തെ 4 വാക്യം നിങ്ങൾ വായിച്ചാൽ, ഞാൻ ആ വാക്യം വായിക്കുന്നില്ല, യെശയ്യാവ് 63 ആദ്യത്തെ 4 വാക്യം വായിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ബൊസ്രയിൽ നിന്ന് ഇസ്രായേലിനെ നിഗ്രഹിക്കുവാൻ കടന്നു വന്ന ശത്രുക്കളെ തകർത്ത് അവന്റെ ഉടുപ്പിൽ ചോര വീണ് അവൻ അവിടെ നിന്ന് യെരുശലേമിലേക്ക് കയറി വരുന്നു. പ്രവാചകൻ ചോദിക്കുകയാണ്, ബൊസ്രയിൽ നിന്ന് വരുന്ന ഇവൻ ആരാണ്? രക്താമരം ധരിച്ചുകൊണ്ട് വരുന്ന ഇവൻ ആരാണ്? അത് കർത്താവായ യേശു ക്രിസ്തു ആണ്. എന്നാൽ ബൊസ്രയിൽ ഇസ്രായേലിന്റെ നേരെ സൈന്യങ്ങൾ ഇറങ്ങിയെന്ന് പറയുമ്പോൾ, യെരുശലേമിന്റെ കിഴക്ക് ഭാഗം സൈന്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. യോവേൽ പ്രവചനം മൂന്നിന്റെ രണ്ടിൽ യഹോശാഫത്ത് താഴ്വരയിൽ സൈന്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ യഹോശാഫത്ത് താഴ്വര എന്ന് പറയുന്നത് യെരുശലേമിന്റെ 15 മൈല് തെക്കാണ്. മെഗിദോ താഴ്വര 40 മൈൽ വടക്ക് കിടക്കുന്നു. അപ്പോൾ വടക്ക് ഭാഗത്തും സൈന്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അത് നിങ്ങൾ ഈ 3 വാക്യം ചേർത്ത് വായിക്കുക. യെശയ്യാവ് 63:1-4, യോവേൽ 3:2, വെളിപ്പാട് 14:16. ഏതോ അല്ലെങ്കിൽ ബൊസ്ര എന്ന് പറയുന്നത് യെരുശലേമിന്റെ കിഴക്ക് കിടക്കുന്നു. മെഗിദോ എന്ന് പറയുന്നത് യെരുശലേമിന്റെ വടക്ക് 40 മൈൽ മാറിക്കിടക്കുന്നു. യഹോശാഫത്ത് പറയുന്നത് യെരുശലേമിന്റെ 15 മൈൽ വടക്ക് കിടക്കുന്നു. യെരുശലേമിന്റെ പടിഞ്ഞാറ് ഭാഗം സമുദ്രമാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്നാ? യെരുശലേമിന്റെ 3 ഭാഗവും വീണ്ടും സൈന്യങ്ങൾ വന്നു വളയും. കഴിഞ്ഞ രാത്രികളിൽ ഞാൻ അതാണ് ഓർപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ 3 ഭാഗം സൈന്യങ്ങൾ വളഞ്ഞ് ഇവരുടെ പട്ടണം പിടിക്കപ്പെടും. യെരുശലേം പിടിക്കപ്പെടും, സ്ത്രീകളെ വഷളാക്കും, അവർ പട്ടണം കൊള്ളയിടും. നമ്മളതാണ് 14:2 വായിക്കുന്നത്. സഖറിയാവ് 14:2, നഗരത്തിൽ പാതി പ്രവാസത്തിൽ പോകും, നഗരം പിടിക്കപ്പെടും, സ്ത്രീകളെ വഷളാക്കും ജന എന്ന് പറഞ്ഞുകൊണ്ട് യെരുശലേം 3 വശം വന്ന ജനങ്ങൾ യെരുശലേമിനെ ആക്രമിച്ച് പകുതിയോളം പിടിച്ചെടുത്തു. നമ്മൾ പുറകോട്ടൊന്ന് ചരിത്രം ചിന്തിച്ചേ, ഇവരുടെ പിതാക്കന്മാർ ഇതുപോലെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ, ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ രണ്ടു വശത്തും പർവ്വതങ്ങളാണ്. അവരുടെ പുറകിൽ ഫറവോന്റെ സൈന്യം വന്ന് നിരന്നു കഴിഞ്ഞു. അവർക്ക് മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ല, അവർക്ക് വശത്തോട്ട് പോകുവാൻ നിവൃത്തിയില്ല, അവർക്ക് പുറകോട്ട് തിരിയുവാൻ നിവൃത്തിയില്ല. അവിടെ നിന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ഗോഡ്. നീ അവിടെ നിന്നിട്ട് യഹോവയുടെ രക്ഷ കണ്ടുകൊള്ളുവാൻ പറഞ്ഞു. ദൈവം എന്താ ചെയ്തത്? മുന്നോട്ട് സമുദ്രമാണ്, ആ സമുദ്രം കീറിക്കൊടുത്തിട്ട് നടന്നുകൊള്ളുവാൻ പറഞ്ഞു. അവരുടെ പിൻഗാമികൾ വീണ്ടും ശത്രുക്കൾ അവരെ വന്ന് വളയുമ്പോൾ, അവരുടെ 3 ഭാഗം ഇതുപോലെ വളയുമ്പോൾ, അവർക്ക് യാതൊരു നിവൃത്തിയില്ലാതെ അവരൊരിക്കൽ കൂടെ കുത്തിവെങ്കിലേക്ക് നോക്കിക്കരയുമ്പോൾ, അവർ വിലപിക്കുന്ന ഒരു ദിവസത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ഇറങ്ങി വരുമ്പോൾ, അവന്റെ കാൽ ഒലിമലയിൽ കുത്തുമ്പോൾ, ഒലിമല കിഴക്ക് പടിഞ്ഞാറായി കീറുമ്പോൾ ഒരു വലിയ വിള്ളലുണ്ടാകും. ഒരിക്കൽ ചെങ്കടൽ പിളർന്നത് അവർക്ക് രക്ഷയ്ക്ക് വഴി ഒരുക്കി കൊടുത്തെങ്കിൽ സ്വർഗത്തിലെ കർത്താവ് ഇറങ്ങി വന്ന് വലിയ മല പിളർന്നിട്ട് വലിയ താഴ്വര ഉണ്ടാക്കി കൊടുക്കും. അവർ സൈന്യങ്ങൾ അവരെ വളഞ്ഞു നിൽക്കുമ്പോൾ ആ താഴ്വരയിലേക്ക് അവർ ഓടിയിറങ്ങി അവർ രക്ഷപ്പെടും. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഓർക്കട്ടെ, ഇസ്രായേലിനോടുള്ള വൈരാഗ്യം, അറബ് ഇസ്രായേൽ വൈരാഗ്യം, അറബ് മുസൽമാൻ വൈരാഗ്യം, ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവർക്ക് വിരോധമായി, എല്ലാ രാഷ്ട്രങ്ങളും അവർക്ക് വിരോധമായി. അവർ പിറന്നു വീണ് 55 വർഷത്തിനുള്ളിൽ ഏകദേശം 700 റെസൊല്യൂഷൻസ് UN അവർക്കെതിരായി പാസ്സാക്കിയപ്പോൾ അവരെ അനുകൂലിച്ചത് 4-5 റെസൊല്യൂഷൻസ് ആണ്. അവർക്കെതിരായിട്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ റെസൊല്യൂഷൻ അവതരിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ ഓർത്തുകൊള്ളുക, അവരെ ഇതുപോലെ സൈന്യങ്ങൾ വളയുവാൻ ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. ആ സൈന്യങ്ങൾ അങ്ങനെ വളയുമ്പോൾ നാം ഓർക്കണം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. അവൻ മടങ്ങി വന്ന് ഒലിമലയിൽ അവന്റെ കാലുകൾ കുത്തി പിളർന്ന് ദൈവപുത്രൻ അവർക്ക് വേണ്ടി രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അവന്റെ കൃപയെ തിരസ്കരിച്ച മനുഷ്യവർഗത്തിന് സംഭവിക്കുന്ന വിപത്തുകളെ കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യനെന്ന് മരണം കൊതിക്കും, മരിച്ചാൽ മതിയായിരുന്നു എന്ന് കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, അങ്ങ് മരിച്ചാ പോരായോ, പിന്നെന്തിനാ ഇവർ മരണം കൊതിക്കുന്നത്, എങ്ങനെയാലും അങ്ങ് മരിച്ചാ പോരായിരുന്നു, മരിക്കാൻ നിവൃത്തിയില്ലേ. ഈജിപ്തിൽ ഒരിക്കൽ ഇരുട്ട് വന്നപ്പോൾ നാം വായിക്കുന്നു, 3 ദിവസം ഇരുട്ട് വന്നപ്പോൾ ഇരുന്നിടത്തുനിന്ന് ഒരുത്തനും എഴുന്നേറ്റില്ല, അവൻ മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും എഴുന്നേറ്റില്ല. കുത്താ കുരിട്ട് ഞാൻ ചോദിക്കട്ടെ, നാളെ രാവിലെ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ കിടക്കയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമോ? കുറേശ്ശെ കഴിയുമ്പോൾ ഭയം മനുഷ്യനെ കടന്നു പിടിച്ചിട്ട് അവന്റെ നാഡിനരമ്പുകൾ തളർന്നിട്ട് അവൻ അവിടെ കിടക്കയല്ലാതെ അവൻ എഴുന്നേൽക്കില്ല. 3 രാവും പകലും കുത്തിരിട്ടുണ്ടായപ്പോൾ ഈജിപ്തിൽ ഇരുന്നിടത്തുനിന്ന് അവർ എഴുന്നേറ്റില്ല. ഞാൻ പറയട്ടെ, ഈജിപ്തിൽ വന്ന ഇരുട്ടോ സുനാമിയുടെ വിപത്തുകളോ ലോകത്തിൽ സംഭവിച്ച ഒന്നും തുലനം ചെയ്യാതെ വണ്ണം അത്ര ഭീകരമായ ദൈവക്രോധം വരുമ്പോൾ മനുഷ്യൻ മരണത്തെ കൊതിക്കും പക്ഷെങ്കിൽ മരിക്കുവാൻ സാധ്യമല്ലാത്തൊരു ദിവസം യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയും യെരുശലേം ഒരുങ്ങിക്കഴിഞ്ഞു. യെരുശലേമിൽ നിന്ന് വെള്ളം പുറപ്പെടുവാൻ ഒരു വലിയ ക്രമീകരണമുണ്ട്. ഒരു നദി ഒഴുകി പലസ്തീന്റെ പ്രദേശത്തൂടെ അത് ഒഴുകുമെന്ന് പറയുന്നു, ചാവുകടൽ പത്യമായി തീർക്കുമെന്ന് പറയുന്നു. ആശ്ചര്യമായി ലിറ്ററലി വെള്ളം അവിടെ നിന്ന് ഒഴുകും. ഈ 3 വേദഭാഗം അത് ആത്മീകമായി പലരും എസക്കേലൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് മനസ്സ് തുറന്ന് വായിച്ചാൽ അറിയാം ആത്മീകത്തെക്കാട്ടിൽ അത് ആശ്ചര്യമാണ്, ലിറ്ററലാണ്. ചാവുകടലിനെ മറ്റും പത്യമാക്കി തീർക്കുന്ന വെള്ളം ആത്മീകമല്ല, അത് ആശ്ചര്യമായ വെള്ളമാണ്. ആശ്ചര്യമായ യെരുശലേമിൽ നിന്ന് വെള്ളം ഒഴുകും. എന്നാൽ പലസ്തീനിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? വെള്ളമാണ്. നമ്മുടെ ഇവിടെ ഉള്ളതുപോലൊന്നും വെള്ളം അവിടെ ഇല്ല. അവിടെ യഹൂദന്മാരാണ് ഡ്രിപ്പിംഗ് സിസ്റ്റം, ഇറിഗേഷൻ സിസ്റ്റം ആദ്യം കണ്ടുപിടിച്ചത്. അവരാണ് ലോകത്തിൽ ഏറ്റവും വിദഗ്ധമായി വെള്ളം കൈകാര്യം ചെയ്യുന്നവർ. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, അവരുടെ ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോൾ ആ ഡ്രിപ്പിംഗ് സിസ്റ്റത്തിലെ കമ്പ്യൂട്ടറുമായിട്ട് അത് ബന്ധപ്പെട്ട് ഇരിച്ചിരിക്കുകയാണ്. ഈ ചെടിക്ക് 10 തുള്ളി വേണേൽ 10 തുള്ളി കൊടുക്കും, അടുത്ത ചെടിക്ക് 5 തുള്ളി മതിയെങ്കിൽ 5 കൊടുക്കും, അടുത്ത ചെടിക്ക് 20 തുള്ളി വേണമെങ്കിൽ 20 തുള്ളി കൊടുക്കും. അത് കമ്പ്യൂട്ടർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരാ വിധത്തിൽ വെള്ളത്തെ അവർ നിയന്ത്രിച്ച് കൊടുക്കുന്നതിൻ്റെ കാരണം വെള്ളം അത്ര സുലഭമല്ലാത്തത് കൊണ്ടാണ്. പലസ്തീന്റെ പ്രദേശത്ത് വെള്ളം വലിയ പ്രശ്നമാണ്. എന്നാൽ അവിടുത്തെ ഗവൺമെന്റ് ഹൈഡ്രോളജിക്കൽ സർവേ നടത്തി, വെള്ളം എവിടെയെങ്കിലും കിട്ടുമോ എന്ന് സർവേ നടത്തി. ആ സർവേ പലസ്തീന്റെ പ്രദേശത്ത് നടത്തിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, മൗണ്ട് കർമേലിനും ബെർശീബയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലം അവർ പറയുന്നത് ആർട്ടീസിയൻ വാട്ടർ ബേസിൻ എന്നാണ്. അല്പം ശാസ്ത്രം അറിയാവുന്നവർക്ക് അതറിയാം, ആർട്ടീഷ്യൻ വാട്ടർ ബേസിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ, ആ പടത്തിൽ നോക്കിയാൽ അറിയാം, ബെർശീബയ്ക്കും മൗണ്ട് കർമേലിനും അടിയിൽ വടക്ക് നിന്ന് തെക്കോട്ട് നോക്കിയാൽ ആർട്ടീഷ്യൻ ചോക്ക് ബേസ് എന്ന് പറയുന്ന ഭൂമിക്കടിയിലൂടെ വലിയൊരു ജലസംഭരണി കിടക്കുകയാണ്. അവരത് കണക്കാക്കി, അവരുടെ ഹൈഡ്രോളജിക്കൽ സർവേ നടത്തിയപ്പോൾ അവർ കണ്ടുപിടിച്ചു, 1 തുള്ളി വെള്ളം പോലും 1 തുള്ളി മഴ പോലും പലസ്തീനിൽ പെയ്തില്ലെങ്കിലും 3.5 വർഷം പലസ്തീൻ ആവശ്യമുള്ള വെള്ളം കൊടുക്കുവാൻ ഇതിൻ്റെ അടിയിൽ വെള്ളം കിടപ്പുണ്ട്. പക്ഷേ എങ്കിൽ എന്താ അവർ ഈ വെള്ളം എടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അടിയിൽ വലിയ ഖനമുള്ള പാറയുണ്ട്, ആ പാറ പൊട്ടിക്കാൻ നിവൃത്തിയില്ല. ആ പാറക്കടിയിലാണ് ഈ വെള്ളം കിടക്കുന്നത്. ആ വെള്ളം എടുത്താൽ ഒരു തുള്ളി മഴ പെയ്തില്ലെങ്കിലും 3.5 വർഷം പലസ്തീനിൽ ഇഷ്ടം പോലെ കൊടുക്കുവാൻ വെള്ളമുണ്ട്. ആ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ കാല് ഒലിവുമലയിൽ കുത്തുമ്പോൾ, ആ പ്രതലം കീറുമ്പോൾ ആർത്തീസൻ വെല്ലെന്ന് പറഞ്ഞാൽ പ്രഷർ കൊണ്ട് വെള്ളം പുറത്തോട്ട് ചാടുന്നതിനാണ് ആർത്തീസൻ വെല്ലെന്ന് പറയുന്നത്. അവിടെ വായിച്ച വേദഭാഗങ്ങളിൽ കാണാം, യെരുശലേമിൽ നിന്ന് ജീവജല നദി ഒഴുകും, അത് പോകുന്നിടം എല്ലാം വലം കാഴ്ചകൊണ്ടിരിക്കും. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. എസെക്കിയേൽ 47 എന്നെടുക്കാം, ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം എടുത്താൽ അവിടെ ഇതിനെക്കുറിച്ചുള്ളൊരു നല്ല പഠനം കിട്ടുന്നുണ്ട്. 47-ാം അധ്യായത്തിലെ ആ വെള്ളം പുറപ്പെട്ടു പോകുന്നുണ്ട്. 12 വരെയുള്ള വാക്യത്തില് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ, അപ്പോൾ അവൻ എന്നെ അരുളിച്ചത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി. അരാബ എന്ന് പറയുന്നത് അരാബ ജോർദാൻ വാലി എന്നാണ്. അരാബ എന്ന വചനത്തിൽ കണ്ടാൽ ദറ്റ് ഈസ് ജോർദാൻ വാലി. ജോർദാൻ വാലിയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമാകുന്നു. ജോർദാന്റെ അടിയിൽ ലോകത്തിലെ ഏറ്റവും താണപ്രതലം, അതായത് മെഡിറ്ററേനിയൻ കടൽ തീരത്ത് നിന്ന് 1260 അടി താഴ്ചയിൽ ഒരു കടൽ കിടപ്പുണ്ട്. ആ കടലിന്റെ പേരാണ് ചാവുകട. ആ കടലിൽ ചെന്ന് പതിച്ചിട്ട് അവിടെ എന്താ വായിക്കുന്നത്, ആ വെള്ളം അവിടെ വന്നു ചേരുന്ന അവിടെ ഏറ്റവും വളരെ മത്സ്യമുണ്ടാവും. ആ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ഇന്ന് ആ കടലിന് പേര് കൊടുത്തു ചാവുകടൽ. ഒന്നും ജീവിക്കുന്നില്ല. എന്നാൽ ഈ വെള്ളം അവിടെ ചെന്ന് വീണാൽ ആ ചാവുകടൽ പഥ്യമായി തീർന്നിട്ട് ധാരാളം മത്സ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിൻ്റെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ചാവുകടല് ഇന്ന് ഇസ്രയേലിന് വളരെ ധനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അനേകം മിനറൽസ് അവിടെ കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു കണക്ക് എളുപ്പം പറയാം, 200 കോടി ടൺ പൊട്ടാഷ്യം ക്ലോറൈഡ്, 100 കോടി ടണ്ണ് മാഗ്നീഷ്യം ബ്രോമൈഡ്, 1100 കോടി ടൺ സോഡിയം ക്ലോറൈഡ്, 2200 കോടി ടൺ മാഗ്നീഷ്യം ക്ലോറൈഡ്, 600 കോടി ടൺ കാൽസ്യം ക്ലോറൈഡ് ഈ ചാവുകടലിനകത്ത് കിടപ്പുണ്ട്. അവരുടെ അതിൻ്റെ തീരങ്ങളിൽ ഫാക്ടറികൾ വെച്ച് ഈ മിനറൽസുകൾ ഇസ്രയേൽ എടുത്തു തുടങ്ങി. അവർ ധാരാളം പണം ഉണ്ടാക്കി തുടങ്ങി. ഈ ധനം അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളം കൊണ്ട് ഇതുകൂടെ പഥ്യമായി തീർന്നാലോ? നമ്മൾ ഓർക്കണം, ചാവുകടലിൻ്റെ ഈ വെൽത്ത് കണക്കാക്കിയവർ പറയുന്നു, ഫ്രാൻസും ഇംഗ്ലണ്ടും അമേരിക്കയും കൂടെ ചേർന്നാൽ, 3 രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ അവരുടെ വെൽത്തിൻ്റെ ഈക്വലൻ വെൽത്ത് ചാവുകടലിൽ മാത്രം കിടപ്പുണ്ട്. ദൈവമതം മുഴുവൻ കളഞ്ഞാലോ? ഇതിന് 11-ാം വാക്യം നോക്കിയേ, ഈ ചാവുകടൽ പഥ്യമാകുമ്പോൾ 11-ാം വാക്യം, എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമാകാതെ ഉപ്പ് പടനയ്ക്കായി വിട്ടേക്കും. ദൈവത്തിൻ്റെ പരിപാടി കണ്ടോ? ചാവുകടലിൽ കിടക്കുന്ന ഉപ്പെല്ലാം കൂടെ ഒരിടത്തോട്ട് മാറ്റി ദൈവം കൊടുക്കും. അത് ഇസ്രയേലിന് ധനം സമ്പാദിക്കുന്ന ഉപ്പുകണ്ടങ്ങളായി ഒരു വശത്തോട്ട് മാറ്റുമ്പോൾ ചാവുകടൽ മീനെ കൊണ്ട് നിറയ്ക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ധനമുള്ള രാഷ്ട്രമായി, യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായി യെരുശലേം തീരാൻ പോവുകയാണ്. ഈ രാത്രിയിൽ ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ സമയമില്ല. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, പലസ്തീന്റെ പ്രദേശം ദൈവപുത്രന്റെ കാലിന് വേണ്ടി ഒരുക്കേ. അവന്റെ കാലുകൾ കുത്തിയാൽ വചനത്തിൽ പറഞ്ഞ പോലെ സംഭവിക്കുവാൻ ഭൂമിയുടെ അടിയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിക്കും. ദൈവപുത്രൻ വന്ന് മധ്യാകാശത്തിൽ വന്ന് തന്നെ ജനത്തെ മാറ്റിയാൽ ഭൂമിയിൽ വരുന്ന വിപത്തുകളെ കുറിച്ച്, ഉൽക്കകൾ പതിക്കുന്നതും സുനാമികൾ ഉയരുന്നതും ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നതും കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അതിനുവേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ഏത് സന്ദർഭത്തിലും അത് സംഭവിക്കുമെന്ന് ശാസ്ത്രലോകം വിളിച്ചു പറയുമ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതരോട് പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപയുടെ വാതിൽ, കരുണയുടെ വാതിൽ അടയപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ ക്രോധ ദിവസം ആരംഭിക്കുക. യെശയ്യാപ്രവചനം 61-ാം അധ്യായം, ഞാൻ അതുകൂടെ പരിചയമുള്ളവരുടെ ഉണ്ട് എന്നാൽ പരിചയമില്ലാത്തവർക്ക് വേണ്ടി അതുകൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിലെ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന ദൗത്യം പറയുന്നു, എളിയവരോട് സദൂർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്യുകൊണ്ട് യഹോവയെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകുന്നവരെ മുറിവ് കിട്ടുവാൻ, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ യഹോവയുടെ പ്രശാന്ത വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. 2 വലിയ ദൗത്യത്തിനായിട്ട് കർത്താവിനെ അയച്ചു. എന്തിനാണ്? യഹോവയുടെ പ്രശാന്ത വർഷവും ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ. തിരിച്ചാട്ടെ ലൂക്കോസ് 4-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ പലപ്പോഴും സിനഗോഗിൽ കടന്നു പോകുമായിരുന്നു. ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുക പതിവായിരുന്നു. ഒരു പ്രാവശ്യം കർത്താവ് വായിച്ചത് നമുക്ക് നോക്കാം. ലൂക്കോസ് 4:16, അവൻ വളർന്ന നസറേത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവിൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാർക്ക് വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെ കണ്ണവെങ്കിൽ പതിച്ച് അവനവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു. യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 2 രണ്ട് കാര്യം പറഞ്ഞു. യഹോവയുടെ പ്രസാദ വശവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആദ്യത്തെ ഭാഗമേ അവൻ വായിച്ചുള്ളൂ. ആദ്യത്തെ ഭാഗം വായിച്ചിട്ട് അവൻ പറഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നു. കർത്താവിൻ്റെ 1-ാം വരവിൽ പ്രസാദ വർഷം ആരംഭിച്ചു. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം. ഭൂമിയിൽ ആഗോളം ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്ന ഭാവികളെ രക്ഷിച്ചുകൊണ്ട് ദൈവം മനുഷ്യനോട് കരുണ കാണിക്കുന്ന ദിവസങ്ങൾ. എന്നാൽ അത് അടഞ്ഞു കഴിയുമ്പോൾ, ആ പ്രസാദ വർഷം അവസാനിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം തുടങ്ങും. കണ്ടോ, പ്രസാദത്തെ വർഷത്തോട് ഉപമിച്ചപ്പോൾ പ്രതികാരത്തെ ദിവസത്തോട് ഉപമിച്ചു. പ്രസാദം കഴിഞ്ഞ 2000 വർഷമായി നീണ്ടു നിന്നു. പ്രതികാരം മത്തായി 24 കർത്താവ് പറഞ്ഞു, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടില്ല, ജീവനോടെ ശേഷിക്കില്ല. എൻ്റെ വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. ദൈവത്തിൻ്റെ കോപം നീണ്ടുപോയാൽ മനുഷ്യൻ മനുഷ്യനായി കാണില്ല. അതുകൊണ്ട് ആ ദിവസത്തെ അവൻ ചുരുക്കും. പ്രസാദ വർഷവും പ്രതികാര ദിവസവും. ഞാൻ എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, ഒരുപക്ഷെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ പ്രസാദ വർഷത്തിൻ്റെ ദിവസം അവസാനിച്ചു എന്ന് വരാം. ഇന്ന് രാത്രിയിൽ അർദ്ധരാത്രി 12 മണിക്ക് പ്രസാദ വർഷം അവസാനിച്ചിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരായി ഇവിടെ ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഉണരുന്നത് ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തിലേക്കാണ്. നിങ്ങൾ ആ ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ഇതുവരെ വായിച്ചും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ പിന്നെ രക്ഷിക്കപ്പെടത്തുമില്ലേ? വചനത്തിന് വെളിച്ചത്തിൽ ഞാൻ പറയാം, ഇന്ന് സുവിശേഷം കേട്ട ഒറ്റ വ്യക്തി അന്ന് രക്ഷിക്കപ്പെടില്ലേ? ഭീകരമായ വിപത്തുകൾ മാത്രമല്ല, ഒരിക്കലും വരുവാൻ മടങ്ങി വരുവാൻ കഴിയാത്ത നരകത്തിൽ നിങ്ങൾ ചെന്ന് പതിക്കും. ദൈവം എന്തിനാണ് നിങ്ങളോട് ദീർഘമായി ക്ഷമിക്കുന്നത്, കരുണ കാണിക്കുന്നത്? അവൻ മനുഷ്യനോട് കരുണയും ദയയും കാണിക്കുന്നത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ. 2000 വർഷം മുമ്പ് ദൈവത്തിൻ്റെ പുത്രനെ തകർത്ത് മനുഷ്യനെ രക്ഷ ഒരുക്കിക്കൊടുത്ത് ഭൂസീമാവാസികളെ, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് വന്ന് രക്ഷപ്പെടുകയും രക്ഷയുടെ വാതിൽ തുറന്നു വെച്ച് കയറുവാൻ ആവശ്യപ്പെട്ട് നോഹയുടെ കാലത്ത് നിന്നതുപോലെ രക്ഷയുടെ വാതിൽ നിന്ന് തുറന്നു പിടിച്ച് കടന്നു വരുവാൻ ആവശ്യപ്പെട്ടിട്ട് കടന്നു വരുന്നില്ലെങ്കിൽ ആ പെട്ടകത്തിൻ്റെ വാതിൽ അടയും. അതടഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതികാരം തുടങ്ങുകയാണ്. അതിന് ശേഷം ആ പെട്ടക വാതിലിൽ ഒരു പക്ഷെ അനേകർ ചെന്ന് മുട്ടി വിളിച്ച് കാണും. അത് പിന്നെ ആർക്കും തുറന്നു കൊടുത്തില്ല. അന്ന് മനുഷ്യൻ ഉറക്കം നിലവിളിക്കും. ഞാനതുകൂടെ ഒന്ന് വായിക്കാം. സദൃശവാക്യം 1-ാം അധ്യായം. എൻ്റെ മനസ്സ് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഞാനങ്ങനെ പോയാൽ ഒരുപക്ഷെ രാത്രി 12 വരെയും പോയെന്നിരിക്കും. പക്ഷേ നമുക്ക് വീട്ടിൽ പോകണമല്ലോ. സദൃശവാക്യം 1-ാം അധ്യായം എന്നെടുത്തി അവിടെ നമ്മൾ കടന്നു വരുമ്പോൾ അന്ന് മനുഷ്യൻ നിലവിളിക്കുമെന്നും എന്തുകൊണ്ട് നിലവിളിക്കുമെന്നും പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയൊട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്യുകയാൽ. 28-ാം വാക്യം, അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. യെശയ്യാ 8:18, അവരെന്നെ അന്വേഷിക്കും. എന്തുകൊണ്ട്? ഞാൻ അവരെ അന്വേഷിച്ചിട്ട് ഞാൻ അവരുടെ നേരെ കൈനീട്ടിയിട്ട് അവരെന്നെ കൂട്ടാക്കിയില്ല. യെശയ്യാ പ്രവചനം 8:18 ദൈവം ഇങ്ങനെ പറയുന്നു. അതോടുള്ള ബന്ധത്തിൽ തന്നെയാണ്, ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയില്ല, അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിക്കും, ഞാൻ അപേക്ഷ കേൾക്കുകയില്ലേ. എന്നാൽ ഇന്ന് അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും അവൻ രക്ഷിക്കും. അന്ന് അവർ അത്യുച്ചത്തിൽ നിലവിളിക്കും, ഞാൻ കേൾക്കുകയില്ലേ. എന്താ കാരണം? ദൈവം പറഞ്ഞു, ഞാൻ കൈനീട്ടിയിട്ട് അവരെന്നെ കൂട്ടാക്കിയില്ല. റോമലേഖനത്തിലേക്ക് ഒരു വാക്യം കൂടെ അതോട് ചേർത്തൊന്ന് വായിച്ചു നോക്കാം. റോമലേഖനം 10-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തെങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി. സ്വർഗത്തിലെ ദൈവം പറയുക, ഓൾ ഡേ ലോങ് ഐ ഹാവ് സ്ട്രെച്ച് ഫോർത്ത് മൈ ഹാൻഡ് ടു അഗെയിൻസ്റ്റ് ആൻഡ് ഡിസൊബീഡിയൻ്റ് പീപ്പിൾ. അനുസരിക്കാത്ത മറുത്തു പറയുന്ന ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഇടപെടാതെ എൻ്റെ കൈ നീട്ടിപ്പിടിച്ചു. സദൃശവാക്യത്തിൽ വായിച്ചു, ഞാൻ കൈ നീട്ടിപ്പിടിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ലേ. ഞാൻ ചോദിക്കട്ടെ, മാന്യനായ ഒരു വ്യക്തി വന്ന് എൻ്റെ അടുക്കൽ വന്ന് ഷെയ്ക്കാൻ്റെ തരുവാൻ അദ്ദേഹം കൈ നീട്ടിയപ്പോൾ ഞാൻ ആ കൈ പുറകിൽ പിടിച്ചിരിക്കുകയാണല്ലോ, ഞാൻ കൈ കൊടുക്കുകയില്ല. അദ്ദേഹം ആ കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുക, ബ്രദർ എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക, ഞാൻ കൈ കൊടുക്കുകയില്ലല്ലോ. ആ മാന്യനായ വ്യക്തി കൈകൾ തിരിച്ചെടുക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഓൾ ഡേ ലോങ് ഐ ഹാവ് സ്ട്രെച്ച് ഫോർത്ത് മൈ ഹാൻഡ്. ഞാൻ ഈ ദിവസം മുഴുവൻ എൻ്റെ കൈ നീട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നു, അവരെന്നെ കൂട്ടാക്കിയില്ല. ആരാ കൈ നീട്ടിപ്പിടിച്ചത്? സ്വർഗത്തിലെ ദൈവമാണ്, അഖിലാണ്ടത്തിൻ്റെ ഉടവനാണ്, ജീവന്റെ ദാതാവാണ്, മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം. അവൻ സകല രക്ഷയുടെ കാര്യങ്ങൾ ഒരുക്കിയിട്ട് അവൻ്റെ കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് നിൽക്കുന്നു. ഈ രാത്രിയിൽ ഇവിടെ വന്ന സകല മനുഷ്യരോടും സകല പ്രിയപ്പെട്ടവരോടും അവൻ്റെ കരങ്ങൾ നീട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ചെയ്യാൻ ചെയ്യുവാൻ അവൻ ചോദിക്കുമ്പോൾ അവരെന്നെ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരുറക്ക വിളിക്കുന്ന ഒരു ദിവസം അന്ന് ഞാൻ ആദരിക്കില്ല. അവൻ്റെ പ്രസാദ വർഷം അവസാനിച്ചാൽ അവൻ്റെ പ്രതികാര ദിവസം തുടങ്ങും. പ്രാർത്ഥിക്കാം. നമ്മുടെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നാമത് ഇവിടെ കടന്നു വന്ന ദൈവക്കളോട് ഞാൻ പറയട്ടെ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കരുതി ജീവിക്കുക, നമ്മുടെ ദിവസങ്ങളെ വീണ്ടെടുക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നമ്മുടെ സമയങ്ങളെ വീണ്ടെടുത്ത് ജീവിക്കുന്ന കർത്താവിന് വേണ്ടി ജീവിക്കുക. കഴിഞ്ഞ നാളുകളെക്കാട്ടിൽ അല്പം കൂടെ വിശുദ്ധിയിൽ, നിർമ്മലതയിൽ, ഭക്തിയിൽ നമുക്കുള്ള റിസോഴ്സസ് കർത്താവിന് ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാം. ഭിന്നതകൾ മറക്കാം. കർത്താവിൻ്റെ മുന്നിൽ കടന്നു ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ആ വിളി കേൾക്കുവാൻ നമുക്ക് ഒരുങ്ങാം. എന്നാൽ രക്ഷിക്കപ്പെടാതെ കടന്നു വന്നവരെ, ഈ കഴിഞ്ഞ 4 രാത്രികളായി സംഭവങ്ങളുടെ ഗൗരവങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കുകയായിരുന്നു. സുനാമി കൂടെ ദൈവം നമുക്ക് മുന്നറിയിപ്പായി നൽകി. അതും അവഗണിച്ചു വിടുകയാണെങ്കിൽ വരുവാൻ പോകുന്ന ദുരന്തം എത്ര ഭയങ്കരമായിരിക്കും. അവൻ കൈകൾ നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ നേരെ നിൽപ്പുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ നീട്ടി, കർത്താവേ എനിക്ക് നിന്റെ സ്നേഹം ആവശ്യമാണ്, എനിക്ക് നിന്റെ സഹിത്വം ആവശ്യമാണ്, നിന്റെ രക്ഷ എനിക്ക് ആവശ്യമാണ്. ഈ രാത്രിയിൽ എൻ്റെ ഹൃദയം നിനക്ക് ഞാൻ തുറന്നു തരുന്നു, എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണം. കർത്താവിൻ്റെ നേരെ കൈകൾ നീട്ടി ഇന്ന് നിങ്ങൾ അവനെ സ്വീകരിക്കുമോ? ഈ അവസാന നാളുകളിൽ, ഈ അന്ത്യ ദിവസങ്ങളിൽ, അവസാന ആ മണിമുഴക്കം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമോ? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ വലിയ വരുന്ന ദുരന്തത്തിൽ നിന്നും വലിയ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൊതിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. നിങ്ങളുടെ ഭാവത്തിന് വേണ്ടിയാണ് അവൻ സകലവും കാൽവറി ക്രൂശിൽ നിവർത്തിച്ച് നിങ്ങളുടെ രക്ഷ സാധ്യമാക്കി. ആ പെട്ടകം ഒരുക്കിയിട്ട് കടന്നു വരുവാൻ വിളിക്കുമ്പോൾ, ആ കരം നീട്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ, ആ കരങ്ങൾ നിങ്ങളുടെ നേരെ നീട്ടി അവനോടൊരു സഹിത്വത്തിന് വേണ്ടി അവൻ വിളിക്കുമ്പോൾ, നിങ്ങൾക്ക് അവഗണിക്കാം, നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾ ഇന്ന് രാത്രി സ്വീകരിക്കുന്നെങ്കിൽ ഈ ലളിതമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി ഞാൻ തുറന്നു തരുന്നു. എൻ്റെ പാപങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷണം കർത്താവുമായി ഈ രാത്രിയിൽ നിന്നെ സ്വീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന അനേക ചെറുപ്പക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും മോഹങ്ങളും എല്ലാം താൽക്കാലികമാണ്. കാലത്തിൻ്റെ അന്ത്യം വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ട് സമർപ്പിച്ചു കൂടാ? നിങ്ങളുടെ ജീവിതം എത്ര ധന്യമായി മാറുമെന്നറിയാമോ? ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന ആരുമാകട്ടെ, പ്രായം ചെന്നവരോ ചെറുപ്പക്കാരോ ആരുമായിക്കൊള്ളട്ടെ, ഈ കർത്താവിനെ ഇന്ന് രാത്രി നിങ്ങൾ സ്വീകരിച്ചൊരു ദൈവവേദലാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങളുടെ ഉറപ്പിനായി ഒരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ ആ വലങ്കരം ഒരു നിമിഷം ഒന്ന് ഉയർത്തി കാണിക്കൂ. കർത്താവ് ഇന്ന് രാത്രിയിൽ എൻ്റെ രക്ഷകനായി ഇതിനെ സ്തോത്രം 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 അനേക കരങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനം സ്വർഗം കണ്ടിട്ടുണ്ട്. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശനെ സഹിച്ച കർത്താവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.